പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ബോഡി ഓഫ് ക്രൈസ്റ്റ് എല്ലാ അംഗങ്ങളെയും ദൈവത്തിന്റെ എല്ലാ മക്കളെയും അറിയിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ ചിന്തകളുമായി വീണ്ടും ലോകത്തെ മനുഷ്യ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുകയും നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നാം എല്ലാവരും കടന്നു പോകുന്ന ഒരു കാറ്റ് പോലെ ഇവിടെയുള്ളു. ഹല്ലേലൂയ. ഈ പ്രസന്റ് ടൈമിൽ നാം പിടിക്കപ്പെടരുത്. നമ്മൾ കടന്നു പോകുന്ന ഒരു കാറ്റാണ്. നമ്മുടെ അപ്പൻ്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ക്രിസ്തു നമ്മളെ നയിക്കുവാനായിട്ട് കൂടെയുണ്ട്. ഇവിടെ ബൈബിൾ ക്ലാസ്സുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ സന്ദേശങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആണ്. ദൈവത്തിന്റെ സ്പ്ലിറ്റ് ഓപ്പറേഷൻ. നമ്മളിത് മനസ്സിലാക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ തല വലുതാകാനും ഞാനും വലുതാകാനും കുറെ പ്രസംഗ വിഷയം കിട്ടുവാനോ ക്വിസ് കോമ്പറ്റീഷൻ ഒന്നാം സ്ഥാനം മേടിക്കാനോ ഒന്നുമല്ല. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ജീവനിൽ വളരണം. എന്താണ് എന്റെ ഉദ്ദേശം? ജീവനിൽ വളരണം, ഇതാണ് ഉദ്ദേശം. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്തിനാ വന്നേ? നിങ്ങൾക്കറിയാം അല്ലേ, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ എന്തിനാ വന്നേ? ജീവൻ തരാനും അത് സമൃദ്ധിയായി തരുവാനും യേശു വന്നത്. യോഹന്നാൻ 10:10. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ ആഗ്രഹം ഉണ്ടാകണം? നമുക്ക് ആഗ്രഹം ഉണ്ടാകണം എങ്ങനെ? ഈ യേശുവിനെ ഉപയോഗിച്ച് കുറച്ച് കാശ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആഗ്രഹമാണോ? അല്ല, ഞാൻ നമ്മളെ സംബന്ധിച്ചുള്ള നേരത്തെ ആഗ്രഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട ആഗ്രഹം എന്ന് പറയുന്നത് യേശുവിനെ ഉപയോഗിച്ച് ഞാൻ വലുതാകുന്നതല്ല, അതായത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥകളെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതല്ല, അതൊക്കെ യേശു ഇടയ്ക്ക് തരും. പകരം നമ്മളുടെ ചിന്ത എപ്പോഴും ഇതാ, യേശു വന്നതിലേക്ക് ജീവൻ തരാനും അത് സമൃദ്ധിയായി തരുവാനുമാണ് എങ്കിൽ ഞാൻ ആ ജീവന്റെ സമൃദ്ധിയിൽ വളരണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ എന്താഗ്രഹിക്കണം, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന മണിയാണ് അല്ലെ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും, എന്താഗ്രഹിക്കുകയും? ജീവനെ ആഗ്രഹിക്കുകയും. നമ്മൾ ഇതുവല്ല ആഗ്രഹിക്കാറുണ്ടോ? നമ്മൾ ഒരു ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ജീവനെ ആഗ്രഹിച്ചാണോ പോകുന്നത്? അല്ല, നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് വിടുതല, പല പല വിടുതലുകൾ. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ജീവന. എത്ര വിടുതൽ കിട്ടിയാലും അതെല്ലാം സെമിത്തേരി കൊണ്ടുപോകും. എത്ര വിടുതൽ കിട്ടിയാലും ഇതാ ഏറ്റവും വലിയ വിടുതലായിട്ട് മരിച്ചവരൊന്നും ഉയർപ്പ് പ്രാപിച്ചത് ലാസറാണ് അല്ലെ. ആ ലാസർ വീണ്ടും ആ ഉയർപ്പും ക്ഷമത്തേരും കൊണ്ടുപോയി, ലാസർ വീണ്ടും മരിച്ചു. പത്രോസിന്റെ അമ്മായി അമ്മയുടെ പനി മാറി, നല്ല കാര്യമാണ്. പക്ഷെ അത് ആരും കൊണ്ടുപോയി? ക്ഷമത്തേരി കൊണ്ടുപോയി. പക്ഷേ യഥാർത്ഥത്തിൽ യേശു തന്ന ജീവനെയാണ് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനെയാണ് നാം പിന്തുടരുന്നതെങ്കിൽ, അതിനെ ക്ഷമത്തേരിക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അപ്പോ നാം അതിനെ പിന്തുടരുന്നവരായിരിക്കണം, ജീവനെ പിന്തുടരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? യേശുവിനെ പിന്തുടരണം. അപ്പോ ജീവൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതാ ജീവൻ വേണമെങ്കിൽ അത് രണ്ട് അറിവുകളാണെന്ന് കർത്താവ് പറഞ്ഞത്, രണ്ട് അറിവുകൾ. അതുകൊണ്ടാണ് നാം ഇത് മനസ്സിലാക്കുന്നത്. ഏതാണ് ആ രണ്ട് അറിവുകൾ? കർത്താവ് പറഞ്ഞു, ഏക സത്യദൈവമായ നിന്നെയും, നീ എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്, നിന്നെയും നീ അയച്ച യേശുക്രിസ്തു ആയ എന്നെയും, ഞാനല്ല കേട്ടോ, യേശുക്രിസ്തു പറഞ്ഞ, യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോ നിത്യജീവന്റെ ഡെഫിനിഷൻ പറഞ്ഞ കർത്താവായ യേശു പറഞ്ഞത് നിത്യജീവൻ എന്ന് പറയുന്നത് രണ്ട് അറിവുകളാണ്. ഈ രണ്ട് അറിവുകൾ നാം അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ചില ചേഞ്ചുകൾ വരും, നാം ജീവനിൽ വർദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഈ കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട് എന്ന് പറയുന്നത് പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും ഒക്കെ രക്ഷിതാക്കളെ കുറിച്ചും വലിയ തർക്കം നടക്കുന്ന കാലം. ഇതിന്റെ ഇടയില് ഒരിക്കലും ഞാനിത് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് യോഹന്നാൻ 13 പ്രകാരം ഈ മക്കളൊക്കെ നന്നായി ജീവൻ പ്രാപിക്കണം, നന്നായി ജീവൻ പ്രാപിക്കണം. അവര് യേശുവിനെ മാത്രം അറിഞ്ഞാൽ പോരാ, അവര് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവത്തെയും അവരറിയണം. എങ്കിലാണ് അവരുടെ ജീവിതത്തിൽ ജീവനിൽ വളരുവാനും ആ പിതാവിനെ അറിയുമ്പോൾ സൺഷിപ്പിൽ വളരുവാനും പുത്രത്വത്തിൽ വളരുവാനും അവർക്ക് കഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറെ ഡിബേറ്റ് നടക്കുന്നു ഇതാ സോഷ്യൽ മീഡിയയിൽ, അതിനെയൊക്കെ വെട്ടാനല്ല ഇത് കേട്ടോ. അവരോട് പ്രത്യേകിച്ച് ഇതാ എനിക്കൊന്നും പറയാനില്ല, പകരം ഈ ദൈവം ഈ പറയുന്ന കാര്യങ്ങള് ഇതാ അത് അങ്ങനെ തന്നെയോ എന്ന് വചനത്തിലൂടെ ദൈവവചന പുസ്തകത്തിലൂടെ പരിശോധിച്ച് അത് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാം. എന്തെങ്കിലും കൂടെ തർക്കത്തിന് വരുന്നെങ്കിൽ ഒരു തർക്കത്തിന് ആരോടുമില്ല, കാരണം തർക്കിച്ച സമയം കളയാനുള്ള സമയമില്ല, അതിവേഗം മുമ്പിലുള്ള ഓട്ടോ ഓടാനുള്ള സമയമേ ഉള്ളൂ കേട്ടോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ വാക്യം വായിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു പോകാം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ കർത്താവ് യേശു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, എപ്പോഴും എന്നെയല്ല നിങ്ങൾ വിശ്വസിക്കേണ്ട, ബൈബിൾ വിശ്വസിച്ചോളാം, ബൈബിളിലെ വചനം വിശ്വസിച്ചോളാം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എവിടെയെങ്കിലും ബൈബിളിലെ വചനപ്രകാരം അല്ല പറയണമെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, അതെനിക്ക് നോട്ട് ചെയ്യണം. ബ്രദറെ ഇന്ന വാക്യപ്രകാരം അത് ഇങ്ങനെയാണ്, ബ്രദർ പറഞ്ഞ പോലെയല്ല. എനിക്ക് വലിയ സന്തോഷം അങ്ങനെയുള്ളവരോട്, കാരണം ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ആ അച്ഛൻ പറഞ്ഞു ഈ പാസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ദയവ് ചെയ്ത് പറയുന്നത്, നമുക്ക് അതിനുള്ള സമയമില്ല. ബൈബിൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയിക്കുക, നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. ശ്രദ്ധിച്ച് ഇവിടെ പറയുകയാണ്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ജീവൻ തരാൻ വന്ന, ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനും വന്ന യേശു ക്രിസ്തു പറയാണ് എന്താണ് നിത്യജീവൻ. ഏക സത്യ ദൈവമായ നിന്നെയും പിതാവിനെയും പിതാവ് അയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ അറിവിൽ നാം വളരണം. പിതാവിനെ കുറിച്ച് നാം അറിയണം. അപ്പൊ എങ്ങനെ അറിയും? വളരെ സിമ്പിൾ. സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പിതാവിനെ വെളിപ്പെടുത്തും. നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങൾ മനസ്സിലാക്കി യോഹന്നാൻ 1:18 ഇതാ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ തന്റെ ഏകജാതനായ പുത്രൻ, അദൃശ്യനായ ഈ പിതാവിനെ, ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോ യേശു എന്താ ചെയ്യണേ? യേശു ക്രിസ്തു അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോ യേശുവിന്റെ പുറകെ പോയാൽ നമുക്ക് ആരെ മനസ്സിലാവും? പിതാവിനെ മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ യേശുവിന്റെ പുറകെ പോയിട്ട് പലർക്ക് പിതാവിനെ മനസ്സിലാവുന്നില്ല, പിതാവിനെ മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇന്ന് യേശുവിന്റെ പേരിൽ അനേക സ്പിരിറ്റുകൾ യേശുവിന്റെ പേരിൽ കയറി വന്നിരിക്കുകയാണ്. ജനത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. പൗലോസ് അത് മനസ്സിലായി, ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ യേശുവിന്റെ സ്പിരിറ്റ് അല്ല, ഇത് സ്പിരിറ്റ് പിശാചിന്റേതാണ്, പക്ഷെ പേര് യേശു എന്നാണ്. അങ്ങനെയുള്ളതൊന്നും പിതാവിനെ വെളിപ്പെടുത്തത്തില്ല, പിതാവിനെ വെളിപ്പെടുത്തത്തില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ആണെങ്കിൽ തന്റെ ഡ്യൂട്ടി തന്നെ അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത്. അതിന്റെ പേരാണ് ദൈവരാജ്യം. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് കേൾക്കുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ അങ്ങനെ ബൈബിളിൽ വചനമുണ്ടെന്നൊക്കെ. വചനമുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണടഞ്ഞിരിക്കുക, അത് കാണാൻ പറ്റാത്ത രീതിയിൽ. ഇതാ യോഹന്നാൻ 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മാറിൽ, മടിയിൽ നിന്നാണ് മലയാളത്തിൽ, അങ്ങനെയല്ല, മാറിൽ, ബോസം എന്നാണ്, മാറിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ, പിതാവിനെ വെളിപ്പെടുത്തുന്നു. അപ്പൊ യേശുവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ പിതാവിനെ വെളിപ്പെടുത്തുക. ഇതിന്റെ പേരാണ് ദൈവരാജ്യം. ദൈവത്തിന്റെ അതോറിറ്റിയിലേക്ക് ജനത്തെ കൊണ്ടുവരിക. അപ്പോ ഇതാണ് അദൃശ്യനായ പിതാവിനെ യേശു ക്രിസ്തു കാണിച്ചുകൊണ്ടേയിരുന്നു, പ്രദർശിപ്പിച്ചുകൊണ്ടേയിരുന്നു. യേശു പറഞ്ഞു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ പിതാവ് എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ, പിതാവ് പറയുന്നത് ഞാൻ പറയുന്നു. അങ്ങനെ പിതാവിനെ ഞാൻ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സഹോദരങ്ങൾ, ഇതുമായുള്ള ബന്ധത്തില് നാം ഇന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന്റെ കൃപയെ ശരണപ്പെടുന്നത് ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞ വിഷയമാണ്. ഗോഡ് ഹെഡ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മ, ഗോഡ് ഹെഡ് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വേർഡ് കൊളോസ്യ ലേഖനം 2:9 നമുക്ക് കാണാൻ പറ്റും, ഗോഡ് ഹെഡ്. അപ്പോ ഇത് നാം ഒന്ന് മനസ്സിലാക്കണം, ആ പ്രവർത്തനം നാം ഒന്ന് മനസ്സിലാക്കണം, ഗോഡ് ഹെഡ്. അത് നാം മനസ്സിലാക്കി കഴിയുവാൻ നമുക്ക് കുറെ ഒരു ആശ്വാസം ഉണ്ട് ഈ ഒരു വിഷയത്തില്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ആ ഗോഡ് ഹെഡ് എന്നുള്ള വിഷയം തിയോസ് എന്നല്ല, തിയോറ്റസ് എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡാണ് തിയോറ്റസ്. അപ്പോ അത് നാം മനസ്സിലാക്കാൻ പോവുകയാണ്. അത് നാം ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഏതെങ്കിലും ഒരു പുതിയ ഡോക്ടർ ഉണ്ടാക്കാനല്ല, പകരം ഇതാ ഞാൻ ഇടയ്ക്ക് വയനാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആ മല കയറി പോകണം മുകളിലേക്ക്, മല കയറി പോകുമ്പോൾ അവിടെ ഈ മണ്ണിടിഞ്ഞു കിടക്കുന്നതും ഈ വൃക്ഷം വീണ് കിടക്കുന്നതും ഒക്കെ കാണാം. വണ്ടി ബ്ലോക്കായി കിടക്കാം. അപ്പോ വലിയ ജെ സി ബിയും അങ്ങനെയുള്ള മരം മുറിക്കുന്നതും എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ ക്ലിയർ ആക്കി, പ്രത്യേകിച്ച് ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളിലൂടെ പെട്ടെന്ന് മനസ്സിലാകും, അത് ക്ലിയർ ആക്കിയിട്ട് വീണ്ടും അവിടെ ഗതാഗതം യഥാസ്ഥാനപ്പെടുന്നത് കാണാം. അപ്പോ ക്രിസ്തീയ ജീവിതത്തിൽ അനേക ഡോക്ട്രിനുകൾ കടന്നു വന്ന് ഇതാ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് ഇതാ ഇങ്ങനെ മണ്ണിടിഞ്ഞ് മനുഷ്യന്റെ ഹൃദയത്തിൽ വീണ് കിടക്കാം. അപ്പോ അതുകൊണ്ട് ഇതാ പിതാവിനെ ജനത്തിന് വെളിപ്പെട്ടിട്ടില്ല. പല മേഖലകളിലും യേശുവിനെ കൊണ്ട് തന്നെ പിതാവിനെ മറച്ചു കളഞ്ഞു. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ആ ജെ സി ബി കൊണ്ടുവന്ന് ആ അറുക്കുന്ന ആ വാളൊക്കെ കൊണ്ടുവന്ന് മരമൊക്കെ മുറിച്ച് മാറ്റി ആ ജെ സി ബി കൊണ്ടുവന്ന് ആ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഗതാഗതം യഥാസ്ഥാനമാക്കുക, മനുഷ്യ ഹൃദയത്തിലെ ആ ഗതാഗതം ഒന്ന് ക്ലിയർ ആക്കുക. അങ്ങനെ അവരുടെ സൃഷ്ടാവിനെ കുറിച്ചും സൃഷ്ടാവിനെ വെളിപ്പെടുത്തുവാൻ തൊക്കെ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ പുത്രനായ ക്രിസ്തു വെളിപ്പെടുത്തുന്ന അതിനെ കുറിച്ചും നാം മനസ്സിലാക്കിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആ ജീവനിൽ വളരുവാൻ നിങ്ങളെ സഹായിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. മൊത്തം കൺഫ്യൂഷൻ ആകുന്നതിനെ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പലതായി സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു വിഗ്രഹാരാധകന്റെ മനോഭാവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ അനേക വിഗ്രഹങ്ങളെ ആരാധിച്ച് അവരെ ആരാധിച്ച് അവരെ പുകഴ്ത്തി പറഞ്ഞവർക്ക് എണ്ണയും പൂമാലയും പൂജയും ഒക്കെ കൊടുത്ത് ഉദ്ദിഷ്ട കാര്യങ്ങളെ സാധിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ. അപ്പോ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇതാ കർത്താവ് യേശുവിനെ ഇതാ പ്രസന്റ് ചെയ്യുന്നത്. യേശുവിനെ പ്രസന്റ് ചെയ്തപ്പോ നമ്മൾ ചിന്തിച്ചു ഇതാ അതേപോലെ തന്നെ ഇതാ ഈ സ്തുതി കൊതിയനും ഈ എണ്ണക്കൊതിയനും അല്ലെങ്കിൽ പൂമാല കൊടുക്കുന്ന അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് നമുക്ക് യേശുവിനെ ഉപയോഗിച്ച് ഉദ്ദിഷ്ട കാര്യം നടത്തിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു നമ്മളെ നല്ലൊരു മകം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, സ്തുതിച്ചാൽ കിട്ടും ആരാധിച്ചാൽ കിട്ടും എന്നൊക്കെ തലമാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല യേശുവിന്റെ മനോഭാവം. യേശുക്രിസ്തു ഇവിടെ വന്നത് ഒരു ഓപ്പറേഷന് വേണ്ടിയാണ്. ആ ഒരു ഓപ്പറേഷൻ ഒരു ദൈവത്തിന്റെ ഒരു ഓപ്പറേഷൻ ദൈവത്തിന് ഇഷ്ടം ചെയ്തെടുക്കാനുള്ള അതിനു വേണ്ടിയാണ് ഇവിടെ വന്നത്. അന്നത്തെ യേശുക്രിസ്തു പറഞ്ഞത് തന്നെ ആരാധിക്കാനല്ല, തന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. നമ്മളെ വിഗ്രഹ മനോഭാവം കൊണ്ട് നമ്മുടെ വിഗ്രഹങ്ങളെയൊക്കെ ഇങ്ങനെ പൂജിച്ചു ആരാധിച്ചും കൊണ്ട് നമ്മൾ അത് തെരഞ്ഞെടുത്തു. യേശുക്രിസ്തു പറഞ്ഞ അനുഗമനം നമ്മൾ വിട്ടുപോയി. അപ്പോ ഇതാ ഈ അനുഗമനം തന്നെ ഒരു ആരാധനയാണ്. അപ്പൊ യേശുവിനെ നാം അനുഗമിക്കണം. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഈ സുവിശേഷത്തിൽ മാത്രം 22 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. 22 പ്രാവശ്യം യേശു പറഞ്ഞിട്ടുണ്ട് യേശുവിനെ അനുഗമിക്കാം. ഒരു പ്രാവശ്യം പോലും ആരാധിക്കാൻ പറഞ്ഞില്ല. പക്ഷെ യേശുവിനെ അനുഗമിക്കുന്നത് തന്നെ ഒരു ആരാധനയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യേശു പറഞ്ഞു നാം ചെയ്യുക, വചനത്തിന്റെ അപ്പുറം പോകാതെ വചനത്തിൽ നിലകൊള്ളുക. എന്താ പറഞ്ഞേ? വചനത്തിന്റെ അപ്പുറമുള്ളൊരു വിശ്വാസിയാകാതെ വചനത്തിൽ വിശ്വസിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യുക, വചനത്തിൽ നിലനിൽക്കുക. അപ്പോ അത് ബാലൻസ് ആയിട്ട് തീരുവാനായിട്ട് ഇടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മ ഇതുമായുള്ള ബന്ധത്തിൽ ആ മനസ്സിലാക്കുന്ന ചിന്ത ഗോഡ് ഹെഡിനെ കുറിച്ചാണ്. ആ ഗോഡ് ഹെഡിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ പഴയതിലേക്കും പോകും പുതിയതിലേക്കും പോകും, ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ കൊണ്ടുപോകുന്നു അതനുസരിച്ച് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യേശുവിനെ സംബന്ധിച്ച് പറയുകയാണ്, ദൈവം ആത്മാവാണ്. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾ പലതും ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെങ്കിൽ, നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നിങ്ങളുടെ രക്ഷ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ തേജസ്സിന് വ്യത്യാസമുണ്ട്, നിങ്ങളിത് അറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് തർക്കിക്കാനൊന്നും വരരുത്. നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല ഇത് പറഞ്ഞതെന്ന് തർക്കിക്കാൻ വരരുത്. ഇതാ ശ്രദ്ധിച്ച്, നിങ്ങൾ ആ കോമൺ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു, ഇതാ യേശുവിനെ അനുഗമിച്ച് ഞാനിതാ മുന്നോട്ടേക്ക് പോവുകയാണ്, യേശുവിനെ ആരാധിച്ച് മാത്രമല്ല യേശുവിനെ അനുഗമിച്ച് ഞാൻ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തിയാണ് എങ്കിൽ ഇതാ നിങ്ങൾക്ക് സന്തോഷ ഉറപ്പാണ്. പക്ഷേ ശ്രദ്ധിച്ചേ, തേജസ്സിൽ വ്യത്യാസം വരും. അറിവ് മാറിക്കഴിഞ്ഞാൽ തേജസ്സിൽ വ്യത്യാസം വരും. അപ്പോ ഈ അറിവാണ്, പിതാവിനെയും പുത്രനെയും കുറിച്ചുള്ള അറിവാണ് നിത്യജീവന്റെ വേരിയേഷൻ വരുന്നത്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് ഈ അറിവിൽ വളരുകയാണ്. പിതാവിനെ കുറിച്ച് പുത്രൻ വെളിപ്പെടുത്തുന്ന അറിവിലേക്ക് വളരുവാൻ നമ്മളെ ദൈവം സഹായിക്കുകയാണ്. അപ്പോ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ കൺഫ്യൂഷനുകൾ ഒഴിവാക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപയെ ശരണപ്പെടാം. അപ്പൊ കൊളോസ്യലേഖനം 2:9 പറയാണ്. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം, മലയാളത്തില് അത് അങ്ങനെയല്ല. ഫോർ ഇൻ ഹിം ഡോലത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ദ ഗോഡ് ഹെഡ് ബോഡിലി. ഗോഡ് ഹെഡ് ബോഡിലി, മലയാളത്തില് ഇതൊന്ന് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു എന്നൊരു വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓ ലോർഡ് എല്ലാവിയെന്ന് വായിക്കാം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവം എന്താണ്? ദൈവം ദേഹരൂപമല്ല, ആത്മാവാണ്. ശ്രദ്ധിച്ചേ, ദൈവം ആത്മാവാണ്. പക്ഷേ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണ്, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി, അതായത് ലിമിറ്റ് ചെയ്യപ്പെട്ട് ദേഹരൂപമായി, ദൈവം ഒരിക്കലും ജഡരൂപമല്ല, ഇതാണ്. പക്ഷെ ഇവിടെ ദേഹരൂപമായി വസിക്കുക. അപ്പോൾ അതെങ്ങനെയാണ്? അതായത് ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, പിതാവായ ദൈവം, അദൃശ്യനായ ദൈവം യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ അദൃശ്യമണ്ഡലത്തിൽ, ദൃശ്യമണ്ഡലത്തിൽ യേശു ക്രിസ്തു. തുടർന്ന് യേശു പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നദി റിലീസ് ചെയ്യപ്പെടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതാ ആ ക്രിസ്തുവിൽ, ക്രിസ്തുവിന്റെ പ്രവർത്തിയിൽ ഒന്നിക്കുകയാണ്. ദൈവം ഭൂമിയിൽ ക്രിസ്തുവിലൂടെ വെളിപ്പെടുകയാണ്. ഈ ഒരു സംഭവം നാം മനസ്സിലാക്കുക. ഒരു പ്രവൃത്തി, ദൈവ പ്രവൃത്തി യേശുവിനോട് വെളിപ്പെടുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ബിസിനസ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറെ എളുപ്പമായിരിക്കും. ഒരു ബിസിനസ്സിൽ ആ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ഉദ്ദേശം, സദൃശവാക്യം 15:22 പറയുന്നു, ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചന, പ്ലാൻ ഇല്ല എങ്കിൽ പർപ്പസ് നടക്കാതെ പോകുന്നു. ഹല്ലേലൂയ. അപ്പോ ആലോചന ഉണ്ടെങ്കിലോ, ആലോചന ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുവാനായിട്ട് ഇടയാകുന്നു. സദൃശം 20:18 പറയുകയാണ്, ഉദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് ആലോചന കൊണ്ട് സാധിക്കും. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കും. ഉദ്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഡയറക്ടർ ബോർഡിന്റെയാണ്. ആലോചന മാനേജ്മെന്റിന്റെയാണ്. ആക്ഷൻ എംപ്ലോയീസിന്റെയാണ്. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിക്കുക. MBA ഒക്കെ പഠിക്കാനായിട്ട് പോകുന്നവരെ അതിനു മുമ്പ് ബൈബിളിൽ തന്നെ അല്ല MBA ഉണ്ട്. ശ്രദ്ധിച്ചേ, ദൈവം ചെയ്യുന്ന പ്രവൃത്തി, ദൈവം ചെയ്യുന്ന പ്രവൃത്തി, ഉദ്ദേശം, പർപ്പസ്, അത് നമ്മൾ കേൾക്കണ്ടേ. ഡയറക്ടർ ബോർഡ് കൂടിയിരിക്കുകയാണ് കേട്ടോ ബ്രദറെ. ഡയറക്ടർ ബോർഡ് എന്താ? ഡയറക്ടർ ബോർഡ് അതായത് ഈ ബിസിനസ്സിന് പണം മുടക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഇതൊക്കെ എനിക്ക് ദുബായിലെ ഒരു ധാരാളം കമ്പനികളുണ്ട്. അതിൽ ഒരു കമ്പനി എനിക്ക് അറിയാവുന്നൊരു കാര്യം, ഞങ്ങൾ നേരത്തെ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ്. അവർക്ക് 3 ഡയറക്ടേഴ്സ്. മൂന്ന് പേരും തമ്മിൽ പാർട്ട്നർഷിപ്പിലാണ് ബിസിനസ്. അപ്പോ ഞങ്ങൾ അവരെ കുറിച്ചൊക്കെ, ഞങ്ങൾ അവിടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ ഡയറക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ അവരെ കേട്ടിട്ടുണ്ട് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ്. അതായത് ഈ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് എന്ന് വെച്ചാൽ 3 പേരും തമ്മിൽ കൂടിയിട്ട് അവർക്ക് അവരുടെ ഉദ്ദേശങ്ങൾ അവർ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് പിന്നെ അടുത്ത മീറ്റിംഗ് ഉണ്ട്. ആ ഡയറക്ടർ ബോർഡിന്റെ കീഴില് മാനേജ്മെന്റ് ടീമുണ്ട്. മാനേജ്മെന്റ് ടീം, ആ മാനേജ്മെന്റ് ടീമിനേക്ക് ഇവരവരുടെ ഇവരെ അവരെ കൂടി വിളിക്കും. അടുത്ത സെക്ഷനിലെ അവരുടെ ആ മാനേജേഴ്സിനോട് വിളിച്ചിട്ട് ഈ ഡയറക്ടർ ബോർഡ് എന്ത് ചെയ്യുന്നറിയാമോ, അവരുടെ ഉദ്ദേശം അവരെ അറിയിക്കും, ഞങ്ങളുടെ ഉദ്ദേശം ഇന്നതാണ്, അപ്പൊ ഞങ്ങൾക്ക് ഇന്ന റിസൾട്ട് കിട്ടണം. അപ്പോ ഈ മാനേജ്മെന്റ് ടീം, എന്നിട്ട് ഇവർ ഇവരുടെ ഐഡിയ ഒക്കെ പറഞ്ഞു, മാനേജ്മെന്റ് ടീം എന്ത് ചെയ്യുന്നറിയാമോ, അതിന് ആ ഉദ്ദേശം നടപ്പിലാക്കുവാൻ തക്കവണ്ണം പ്ലാൻ, പല പ്ലാനുകൾ ഇവരുടെ മുമ്പിൽ സജസ്റ്റ് ചെയ്യും, പല പ്ലാനുകൾ സജസ്റ്റ് ചെയ്യും. അപ്പോ ഈ ഒരു ഡയറക്ടേഴ്സ് അത് നോക്കിയിട്ട്, ഓ ഇത് ഓക്കെ, ഇത് ഇവിടെ പ്രശ്നം ഉണ്ടല്ലോ, ഇത് വേണ്ട ഇതോ. കാരണം ഉദ്ദേശങ്ങൾ ആലോചനക്കാരുടെ ബഹുദത്താൻ സാധിക്കുന്നു. ഇതോ ഇതോ അവിടെ പ്രശ്നം ഉണ്ടല്ലോ, അത് വേണ്ട അത്, ആ ഈ പ്ലാൻ കൊള്ളാലോ, ഈ പ്ലാൻ കൊണ്ട് നമ്മുടെ ഉദ്ദേശം സാധിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഡയറക്ടർ ബോർഡിന് ഉദ്ദേശമുണ്ട്, മാനേജ്മെന്റ് ടീമിന് പ്ലാനുണ്ട്. ഇനി പ്ലാൻ കൊണ്ട് കാര്യം നടക്കുമോ? ഇല്ല. നടത്തണമെങ്കിൽ ഈ പ്ലാൻ നടത്തിയെടുക്കാൻ തക്ക ഒരു വർക്ക് ഫോഴ്സ് വേണം, മാൻ പവർ വേണം. മനസ്സിലാവുന്നുണ്ടോ? മാൻ പവർ. അപ്പോ ആ മാൻ പവറും കൂടി വരുമ്പോഴാണ് ഈ കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയുള്ളൂ. ഇനി ശ്രദ്ധിച്ചേ, ഈ കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. മാൻ പവർ വേണം. ഇനി ഈ മൂന്ന് ഡയറക്ടേഴ്സും ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് ഡയറക്ടർമാർ മാത്രമല്ല, ഇവർ ഓരോ സ്ഥലങ്ങളിലും ഇവരെ ഇവർക്ക് അവരുടേതായ പ്രവൃത്തിയും കൂടി ഉണ്ട്. അവരും മാനേജ്മെന്റ് ടീമിലും കൂടി അവരും വരുന്നുണ്ട്, അണ്ട് അവരുടെ കീഴില്. അപ്പോൾ അവർ ആ ഭാഗത്തെ ഒരു ഡിവിഷന്റെ ജനറൽ മാനേജർ ആയിരിക്കും, അവരുടെ കീഴിൽ വേറെ മാനേജർമാരുണ്ടാവും. ഇത് ഗോഡ് ഹെഡിൽ ഇതുപോലെ തന്നെയാണ്, ഗോഡ് ഹെഡിലും ഇതേപോലെ തന്നെയാണ്. ഇതാ ദൈവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം, ദൈവം പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത് പോലെ നമുക്ക് കേൾക്കുന്ന കാണാം. നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യൻ ഉണ്ടാക്കാം. ദൈവം ആരോട് ഈ പറയണേ, അങ്ങ് ഉണ്ടാക്കിയ പോരായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ആരോടാ പറയുന്നത്? കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒന്ന് പറയത്തുള്ളൂ. ഇതാ എന്റെ മുമ്പിൽ ഞാനിപ്പോ പുലിയജനങ്ങളെ മറിയാമ്മേന്റെ അവിടെ കാണുകയാണ്. ശ്രദ്ധിച്ചേ, അപ്പൊ പെട്ടെന്ന് ഇപ്പൊ പുലിയജനങ്ങൾ മാത്രം അവിടെ ഉള്ള വീട്ടില് പുലിയച്ചനങ്ങളിൽ ഒരു മത്തിക്കറി ഉണ്ടാക്കണം. പുലിയച്ചനങ്ങൾ വീട് മുഴുവൻ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കാൻ പോണെ? ആരും പറയത്തില്ല. പകരം എന്ത് ചെയ്യും? പുലിയച്ചനങ്ങൾ ഒരു മത്തിക്കറി ഉണ്ടാക്കും, ആരോടും പറയില്ല. പക്ഷെ മറിയാമ്മാരിയുടെ അവിടെ ഉണ്ടെങ്കിലോ ഇങ്ങനെ പറയും, നമുക്കിത് മത്തിക്കറി ഉണ്ടാക്കിയാലോ. അപ്പൊ തന്നെ മനസ്സിലായി ഒന്നിൽ കൂടുതൽ ആളുണ്ടെന്ന്. ശരി, ഇവിടുത്തെ കിട്ടിയ ഹല്ലേലൂയ. ദൈവം മനുഷ്യനുണ്ടാക്കണമെങ്കിൽ ദൈവത്തിന് ഉണ്ടാക്കിയ പോരായിരുന്നോ? പക്ഷെ ദൈവം പറയാണ്, നമുക്ക്, എനിക്കെന്നല്ല, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഉൽപ്പത്തി 1:26 ഈ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ വായിക്കുന്നില്ല. ഇനി മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ ദൈവം വീണ്ടും പറയുന്നൊരു കാര്യമാണ്, മനുഷ്യർ നമ്മിൽ ഒരുവനെ പോലെ, അപ്പൊ നമ്മിൽ ഒരാളല്ല, നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യൻ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു. അപ്പോ ഇവിടെ ഒരു ഡയറക്ടർ ബോർഡിന്റെ ഒരു അന്തരീക്ഷം നമ്മൾ കാണുന്നു, ഡയറക്ടർ ബോർഡിന്റെ അന്തരീക്ഷം. അപ്പോ എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഡിട്രോണമി ഒക്കെ നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങൾ ചിന്തിച്ചു. ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ ഞാൻ ഏക ദൈവം. അപ്പോ ആ ഭാഗം കൂടെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എഹാദ് എന്നൊരു വേർഡാണ്. എഹാദ് എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് വൺ. വണ്ണിനും ഉപയോഗിക്കും, യുണൈറ്റഡ് വണ്ണിനും ഉപയോഗിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 50 സ്റ്റേറ്റ്സുകൾ കൂടിയാണ് USA, അമേരിക്ക. പക്ഷേ അതിന് 50 അമേരിക്കകൾ എന്നല്ല പറയുന്നത്, ഈ 50 കൂടി ചേർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇതേപോലെ തന്നെയാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 7 എമിറേറ്റ്സുകൾ കൂടിയാണ്, പക്ഷെ എല്ലാം കൂടി ചേർന്ന് ഒറ്റ രാജ്യമാണ്. ഈ ഒരു ഇതേ വേടിങ് തന്നെയാണ് ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തില്, അത് ഇംഗ്ലീഷ് സോറി ഗ്രീക്കില് ഹെയ്സ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഖാദിന്റെ, എഖാദ് ഹെബ്രായ ഭാഷയാണെങ്കിൽ ഹെയ്സ് എന്ന് പറയുന്നത് ഗ്രീക്കാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദാ പുരുഷനും സ്ത്രീയും. ഇവർ രണ്ടും വിവാഹം കഴിക്കുമ്പോൾ രണ്ടും രണ്ടാണ്. ഇനി ഇവർ രണ്ടല്ല, ഒന്നാണ്, എഹാദാണ്, ഹെയ്സാണ്, ഒന്നാകുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനിയും ഭാര്യയുടെയും ഭർത്താവിന്റെയും യഥാർത്ഥത്തിൽ ബൈബിൾ പ്രകാരമുള്ള വിവാഹമാണെങ്കിൽ ഇനി അവരുടെ ഇഷ്ടം ഒന്നായി മാറും. അവരിനി രണ്ടല്ല ഒരു ജഡം എന്ന തലത്തിൽ ഇത് ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത്. അതും ഉദ്ദേശിക്കുന്നത് എഹാദ് എന്നാണ്, യുണൈറ്റഡ് വൺ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സാഹചര്യം നോക്കി നമ്മളത് വൺ ആണോ യുണൈറ്റഡ് വൺ ആണോ എന്ന് ഏറ്റെടുക്കണം. അപ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇപ്പൊ അങ്ങ് പോകുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംരംഭത്തിൽ നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാം യേശു പറഞ്ഞു. അപ്പോ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് ആദ്യം വരുന്നത് പിതാവാണ്, രണ്ടാമത് വരുന്നത് പുത്രനാണ്, മൂന്നാമത് വരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഏകദൈവം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോ കഴിഞ്ഞ സന്ദേശം കണ്ടില്ലേ, ആ ബ്രിട്ടീഷുകാരൻ നമ്മുടെ നാട്ടിൽ വന്നപ്പോ ഇതാ നേരെ മുകളിലേക്ക് നോക്കിയപ്പോ തേങ്ങയാ കണ്ടു. ഉടനെ തന്നെ അത് എന്താ എന്നാ എന്നാന്ന് ചോദിച്ചപ്പോ ഉടനെ തേങ്ങ ഇവിടെ കണ്ട് നമ്മൾ ഒത്തിരി കറുത്തുപോയി. കഴിഞ്ഞ ആഴ്ച കറുത്ത കളറാ ഉണ്ടായിരുന്നു, ഇപ്പൊ അതിന് കറുത്തുപോയി. ശ്രദ്ധിച്ചേ, തേങ്ങ മുകളിൽ തേങ്ങ ഇതെന്തുവാണ്? അപ്പൊ ഉടനെ പറഞ്ഞു തേങ്ങയാണെന്ന് പറഞ്ഞു. അപ്പോ പുള്ളിക്ക് പുള്ളിക്ക് ഓക്കെ ഓക്കെ തേങ്ങ തേങ്ങ തേങ്ങ. അതായത് തൊണ്ടും ചിരട്ടയും വെള്ളയും അതിന്റെ ഉള്ളിൽ വെള്ളവും കൂടിയായ തേങ്ങ, മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോ നമുക്ക് കാണാം ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം പെട്ടെന്ന് കിട്ടിയ. പക്ഷേ അത് നമ്മള് നോർമലി പഠിക്കുമ്പോ അങ്ങനെ പഠിച്ചാൽ മതി, നോ പ്രോബ്ലം. പക്ഷേ ആഴത്തിലേക്ക് പഠിക്കുമ്പോ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുമ്പോ അവിടെ യേശു പറയുമ്പോ സംഭവം മാറി. നീ മാത്രമേ ഉള്ളൂ ദൈവം. അതെന്താ അങ്ങനെ? ഏക സത്യദൈവമായ നിന്നെയും. പൗലോസും പറഞ്ഞപ്പോ അതുപോലെ തന്നെയാ പറഞ്ഞത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ യേശു ആരാ? യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. പക്ഷെ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. എല്ലാവരും വിഗ്രഹപരിചയ ഹേതുവായിട്ടാ തിന്നുകൊണ്ടിരിക്കണേ. അദ്ദേഹം വളരെ വ്യക്തമായി ഫസ്റ്റ് കൊറിന്ത്യർ 8:5 അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ പ്രിയ സഹോദരൻ, ബൈബിൾ ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അറിയുന്നു കേട്ടോ. ശ്രദ്ധിച്ചേ, ഇനി തുടർന്ന് നമ്മള് നേരത്തെ കേട്ടു, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് കുര്യച്ചനങ്ങളുടെ വീട്ടിൽ തന്നെ അതും പിടിച്ചത് അല്ലേ. ഇതാ പുറമേ നിന്ന് നോക്കിയപ്പോ ഇതാണ് തേങ്ങ, താഴെ നിന്ന് നോക്കിയപ്പോ. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോ ഇതാ മറിയാമാനി കറക്കി അരിയണു, നോക്കിയപ്പോ പുള്ളി തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം നോക്കിയപ്പോ ബ്രിട്ടീഷുകാരെ നോക്കിയപ്പോ പുള്ളിക്കാരത്തി ചരണ തേങ്ങ അതേ ഇതാണ്, ഇതുണ്ടോ ഇത്? അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു ബ്രിട്ടീഷുകാരൻ. ചോദിച്ചു ഇതെന്തുവാ? അപ്പൊ പുള്ളിക്കാരൻ ഇത് തേങ്ങ, മറിയാമാനി പറഞ്ഞത് തേങ്ങ. ഉടനെ തന്നെ ബ്രിട്ടീഷുകാരൻ കുര്യച്ചനങ്ങളുടെ മുഖത്തേക്ക് നോക്കി, നിങ്ങൾ എന്നെ തെറ്റുപഠിപ്പിച്ച നിങ്ങൾ ദുരുപദേശനാ. ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ മൈൻഡ്, നിങ്ങൾ ദുരുപദേശകനാ. മറിയാമ പറഞ്ഞാ ശരി, മറിയാമ ഗ്രൂപ്പ് സഭ പുതിയ തുടങ്ങി, മറിയാമ പറഞ്ഞാ ശരി. ഇതാണ് ഇന്ന് വിവേകമില്ലാത്ത പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. ബൈബിളിലെ ഒരു വാക്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ കുര്യച്ചനങ്ങൾ പറഞ്ഞാൽ ശരിയാ ഇതാ തേങ്ങയാ, മറിയാമാനി പറഞ്ഞാൽ ശരിയാ ഇതാ തേങ്ങ. എന്താ വിഷയം? ഒന്ന് പുറത്തുനിന്ന് നോക്കിയത് അകത്ത് കയറിയില്ല, ദൂരേന്ന് നോക്കിയപ്പോഴാണ് ഇത് തേങ്ങയായിട്ട് തോന്നിയത്. പക്ഷെ അകത്ത് വന്നപ്പോ ഇത് ഇതിലെ തൊണ്ടും തേങ്ങയല്ല, ചിരട്ടയും തേങ്ങയല്ല, ഇതിലെ വെള്ളം മാത്രം ഉള്ള തേങ്ങ, വെള്ള. മനസ്സിലായോ? ഗോഡ് ഹെഡിന്റെ അകത്തേക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോ നമുക്ക് മനസ്സിലാകും ആ ഗോഡ് ഹെഡിൽ പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ ദൈവം. മറ്റത് രണ്ടും, അതായത് ചകിരിയും ചിരട്ടയും ഇതിന്റെ ഭാഗങ്ങളാണ്, തേങ്ങയുടെ ഭാഗങ്ങളാണ്. അപ്പൊ നമ്മൾ അകത്തേക്ക് വരുമ്പോ യേശു ക്രിസ്തു സത്യവാനാണെന്ന് തെളിയും. കാരണം യേശു പറഞ്ഞ നുണയായി പോകത്തില്ലേ. യേശു പറയാണ് പിതാവായ ഏക ദൈവം, ഏക സത്യ ദൈവമായ നിന്നെയും. അപ്പോ നമ്മൾ അതിന്റെ കൂടെ പ്ലസ് പ്ലസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ആര് നുണയനായി? യേശു നുണയനായി. അപ്പോ യേശുവിനകത്തില്ല. മാത്രമല്ല ഉടനെ പൗലോസിനെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൗലോസ് പറയുന്ന ആ രംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ വചനപ്രകാരം അല്ലാതെ പറഞ്ഞു, എന്നെ നോട്ടി തോന്നോട്ടോ. പൗലോസ് പറയുന്നത് രംഗം എന്ന് പറയുന്നത് പിതാവായ ഏക ദൈവം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിനോട് പ്ലസ് 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 ഇട്ട് കഴിഞ്ഞാൽ ആരെ നോണേനായി? പൗലോസ് നോണേനായി. വചനം തെറ്റായി. എനിക്ക് ധൈര്യമില്ല അതിനൊന്നും. നിങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ചെയ്തു, എനിക്ക് അതിന് യാതൊരു ധൈര്യമില്ല അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാവുന്ന കാര്യം ഇതാ. പുറമേന്ന് നോക്കുമ്പോ നമുക്ക് കാണാം പിതാവായ ഏകദൈവമേ, സോറി, പുറമേന്ന് നോക്കുമ്പോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ഏകദൈവം. സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ അകത്തേക്ക് വന്ന് നോക്കുമ്പോ ആ ദൈവത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒന്ന് നോക്കുമ്പോൾ യേശു പറഞ്ഞ സത്യമാണ് നമുക്ക് മനസ്സിലാകും. യേശു പറയാണ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അതായത് ഏക സത്യ ദൈവമായ നിന്നെയും. പതിനേഴ് മൂന്ന് നീ അയച്ച, യേശുവിന് വേണമെങ്കിൽ അവിടെ പറയാമായിരുന്നു എന്നെയും. ഇതാ ഞാന് നിന്റെ അതേ പിതാവ് തന്നെ. ഞാൻ പകരം പറഞ്ഞത് ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇതാ തേങ്ങയിൽ ഐ വെള്ള മാത്രമേ ഉള്ളൂ തേങ്ങ, മറ്റത് രണ്ടും തേങ്ങയുടെ ഭാഗങ്ങളാണ്. ചിരട്ടയും അതിന്റെ തൊണ്ടും തേങ്ങയുടെ ഭാഗമാണ്. എന്നാൽ സാധാരണ രീതിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ഏക ദൈവം, നോ പ്രോബ്ലം, ആ വ്യക്തി രക്ഷിക്കപ്പെടും, നോ പ്രോബ്ലം. പക്ഷേ കർത്താവ് പറഞ്ഞതുപോലെ യോഹന്നാൻ 17:3 ജീവനിൽ വളരണോ? നിത്യജീവൻ എന്ന് പറയുന്നത് ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞത് ആരാ? അച്ഛനോ മെത്രാനോ പാസ്റ്ററോ അല്ല, കർത്താവായ യേശു ആണ്. അങ്ങനെ ആ യേശു പറഞ്ഞത് അനുസരിച്ച് നമ്മൾ ആ യേശു വെളിപ്പെടുത്തരുന്ന പിതാവിനെ അറിയുമ്പോൾ, പിതാവിനെ നാം അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവ് പറഞ്ഞ സത്യമാണെന്ന്. ഈ ഇതിന്റെ ഉള്ളിൽ വെള്ളം മാത്രമേ തേങ്ങയായിട്ടുള്ളൂ, ബാക്കി രണ്ടും ഇതാ ഈ പറഞ്ഞിരിക്കുന്ന ആ ഇതിന്റെ ഉള്ളിലെ ആ ചിരട്ടയും അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലെ വെള്ളവും ആ തൊണ്ടും ഇതിന്റെ ഭാഗങ്ങളാണ് എന്ന് പറയുന്നത് പോലെ ഇതാ പിതാവായ ദൈവത്തിന്റെ ആ ഡയറക്ടർ ബോർഡിലെ മാനേജിംഗ് ഹാൻഡ് ആണ് വചനം. അതാണ് കർത്താവായ യേശു. മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണ് പരിശുദ്ധാത്മാവ്. ഇത് എല്ലാം കൂടി ആരുടെ ഉള്ളിൽ വസിച്ചിരുന്നു? ദേഹരൂപമായ ക്രിസ്തുവിൽ വസിച്ചിരുന്നു. ഇതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അവൻ വസിച്ചു. കാരണം ദൈവം ദേഹമല്ല, ദൈവം ആത്മാവാണ്, ഗോഡ് ഈസ് സ്പിരിറ്റ്. പക്ഷേ ദേഹരൂപമായി ക്രിസ്തു വസിക്കുക, അതിനാണ് ഗോഡ് ഹെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കൊളോസ്യർ 2:9 ഗോഡ് ഹെഡ്. അപ്പൊ ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ബോർഡിന് തുല്യമാണ്, ഡയറക്ടർ ബോർഡ്. അപ്പോൾ തന്നെ ഇതാ ഇവർക്ക് ഇതാ സെപ്പറേറ്റ് പ്രവൃത്തികളുമുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു പറഞ്ഞില്ലേ എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പിതാവിന് എന്നാ ഉണ്ട്? പ്രവർത്തനമുണ്ട്. അപ്പൊ എനിക്ക് എന്നാ ഉണ്ട്? ഞാനും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ പ്രവൃത്തിയൊക്കെ മറന്നുപോയിട്ട് നമ്മൾ ആരാധനയിൽ മാത്രം ഒതുക്കി, അങ്ങനെ ഒതുക്കരുത്. അതൊക്കെ പിശാച് നമ്മൾ ഒതുക്കിയതിന്റെ ലക്ഷണമാണ് ആ കണ്ടത്. എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, കർത്താവ് പറയുന്നു ഞാനും പ്രവർത്തിക്കുന്നു, പിന്നെ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നു, നമ്മൾ മാത്രം ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ ആ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന തന്നെ ഒരു ആരാധനയാണ്. മനസ്സിലായോ? അപ്പൊ ഈ നാളുകളില് സഹോദരങ്ങളെ ആരാധിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, 24 മണിക്കൂർ ആരാധിക്കണമെന്ന് ഞാൻ പറയണേ. പക്ഷേ ദൈവപ്രവൃത്തിയെ നമ്മൾ ആരാധന കൊണ്ട് റീപ്ലേസ് ചെയ്യരുത്, ദൈവപ്രവൃത്തിയെ ആരാധന കൊണ്ട് റീപ്ലേസ് ചെയ്യരുത്. അപ്പോ ഈ ഒരു മണ്ഡലം നമ്മൾ വളരെ വ്യക്തതയോടെ നാം മനസ്സിലാക്കുക. ഇവിടെ നാം കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഒല്ലോട എല്ലാം യോഹന്നാൻ 5:17 പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. മടിയന്മാരായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, യേശു അവരോട് എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. അപ്പൊ പിതാവ് എന്ത് ചെയ്യുന്നുണ്ട്? പിതാവ് ഒരു ഓപ്പറേഷനിലാണ്. പിതാവ് ഒരു ഓപ്പറേഷനിൽ ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ പിതാവും പ്രവർത്തിക്കുന്നു, ക്രിസ്തുവും പ്രവർത്തിക്കുന്നു. ഇനി താഴേക്ക് വരുമ്പോ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നു. മത്തായി സുവിശേഷം 12:28 കടന്നു വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നത് സ്പഷ്ടം. അപ്പോ ഇവിടെ താൻ സംസാരിക്കുമ്പോ ആരാണ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പൊ പിതാവ് പ്രവർത്തിക്കുന്നു, ദാ ക്രിസ്തു പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇത് മൂന്നും കൂടി ആരുടെ ഉള്ളിലുണ്ട്? ഇത് മൂന്നും കൂടെ ക്രിസ്തുവിന്റെ ഉള്ളിൽ സമ്പൂർണമായി. ഇതുകൊണ്ടാണ് പറയുന്നത്, ഇതാ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ആത്മരൂപമായല്ല ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. ഗോഡ് ഹെഡ് കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്തുവിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമുക്കവിടെ കാണാം, പിതാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പിതാവ് അദൃശ്യനാണ് അല്ലെ? പിതാവ് എവിടെയാണ്? യേശു ക്രിസ്തുവിന്റെ അദൃശ്യ മണ്ഡലത്തിൽ പിതാവ് ഉണ്ട്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഫിലിപ്പോസിനോട്, എന്നെ കണ്ടവൻ പിതാവിനെ കാണുന്നു. കാരണം അല്ലാതെ പിതാവിനെ കാണാൻ പറ്റില്ല, പിതാവ് അദൃശ്യനാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ആരാ ഉള്ളേ? എന്റെ ഉള്ളിൽ അദൃശ്യനായ പിതാവുണ്ട്. അപ്പോ ഞാൻ വാ തുറക്കുമ്പോ ആരാ സംസാരിക്കുന്നത്? പ്രവർത്തിക്ക് സംസാരിക്കുന്നേ, പിതാവ് സംസാരിക്കുന്നേ. ഞാൻ പ്രവർത്തിക്കുമ്പോ ആരാ പ്രവർത്തിക്കുന്നേ? പിതാവ് പ്രവർത്തിക്കുന്നേ. അങ്ങനെ പിതാവ് എന്നിലൂടെ ഭൂമിയിൽ വെളിപ്പെടുന്നു. പിതാവ് ക്രിസ്തുവിലൂടെ ഭൂമിയിൽ വെളിപ്പെടുന്നു. അപ്പോ ഭൂമിയിലേക്ക് വെളിപ്പെടുമ്പോ ഉടനെ തന്നെ വാ തുറന്ന് കർത്താവ് സംസാരിക്കുമ്പോ ഭൂതത്തോട് പുറത്തു പോകാൻ പറയുമ്പോ ഉടനെ അകത്തുനിന്ന് പുറത്തിറങ്ങുന്ന പരിശുദ്ധാത്മാവ്, അകത്തുനിന്ന് പുറത്തിറങ്ങുന്ന പരിശുദ്ധാത്മാവ്. ആ കംപ്ലീറ്റ് പ്രവർത്തനം ആരുടെ ഉള്ളിലുണ്ട്? യേശു ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതാ യോഹന്നാൻ 14:14 വന്നേ. യോഹന്നാൻ സുവിശേഷം 14:8 വരെ നമ്മൾ കാണിക്കുമ്പോ അവിടെ കാണാം, ഫിലിപ്പോസ് കർത്താവിനോട്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് അത് മതി, പിതാവിനെ കാണിച്ചാൽ മതി. അപ്പൊ യേശു ക്രിസ്തു പിതാവിനെ ആർക്കും കാണാൻ പറ്റത്തില്ല. പിതാവ് എവിടെയുണ്ട്? യേശുവിന്റെ ഉള്ളിലുണ്ട്. പിതാ യേശു പറഞ്ഞ പോയാ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതായത് പിതാവിനെ ഒരിക്കലും ആർക്കും കാണാൻ പറ്റത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇതാ, കാണാൻ കഴിയാത്ത പിതാവിനെ യേശു വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്, 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തില്ല. പിതാവിന്റെ മാറിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയാവുന്നത്. യോഹന്നാൻ സുവിശേഷം 4:4 നമ്മൾ നേരത്തെ 14:4 നമ്മൾ കണ്ട വാക്യം, ഫിലിപ്പോസ് അവനോട് കർത്താവേ ഞങ്ങൾ പിതാവിനെ കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ട് നീ എന്നെ കാണുന്നില്ലേ ഫിലിപ്പോസേ? കാരണം ദൈവത്തിന്റെ സമ്പൂർണതയാണ് യേശുവിനോട് വന്നേക്കണേ. ആത്മരൂപമായ അല്ല ദേഹരൂപമായി വന്നിരിക്കുക. അപ്പോ യേശുവിന്റെ അദൃശ്യ മണ്ഡലത്തിൽ ആരാ ഉള്ളേ? പിതാവാ ഉള്ളേ. അദൃശ്യ മണ്ഡലത്തിൽ പിതാവാണ് ഉള്ളത്. അവിടെ പറയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നമ്മൾ യേശുവിനെ കണ്ടില്ല, ഇതാ വിഷയം. യേശുവിനെ കണ്ടില്ല. നമ്മൾ കണ്ടത് യേശുവിന്റെ 5 കൊണ്ട് 5,000 കൊടുത്തതും യേശു രോഗിയെ സൗഖ്യമാക്കിയതൊക്കെ നമ്മൾ കണ്ടത്. നമ്മൾ യേശുവിനെ കണ്ടില്ല. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരമല്ല, ആ വ്യക്തിയുടെ ഹൃദയമാണ്, അദൃശ്യമായ ഹൃദയമാണ് ആ വ്യക്തി. What he think in his heart so easy. അവൻ എന്താണ് ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അതാണ് അവൻ. യേശുവിനെ കണ്ടില്ല. എനിക്ക് പ്രയോജനമുള്ള, ഞാൻ ആഗ്രഹിക്കുന്ന ചില ജടിക കാര്യങ്ങൾ യേശു കൊടുക്കുന്നത് കണ്ടു, അപ്പം കൊടുക്കുന്നത് കണ്ടു, സൗഖ്യം കൊടുക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ എനിക്കും പ്രയോജനം ഉണ്ട് എന്ന് വെച്ചാൽ കൂടെ കൂടി. യേശുവിനെ കണ്ടില്ല. യഥാർത്ഥത്തിൽ ശിഷ്യന്മാരും ഇതുവരെ യേശുവിനെ കണ്ടിട്ടില്ല. അവര് യേശുവിനെ കണ്ടതോ അത്ഭുതം ചെയ്യുന്ന ഒരു വ്യക്തി, ഇതാ വെള്ളം വീഞ്ഞാത്ത ഒരു വ്യക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യേശുവിനെ കാണുന്നേ. എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടില്ല. തുടർന്ന് അവർ മനസ്സിലാക്കി യഥാർത്ഥത്തിൽ യേശുവിൻ്റെതാണ്. ഇതാ ശ്രദ്ധിച്ചേ, അവിടെ പറയാണ്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ?
അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതെങ്ങനെയാണ്?
ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുമെന്ന് നീ വിശ്വസിക്കുന്നില്ലേ?
പിതാവ് എന്റെ ഉള്ളിലുണ്ട്,
ഞാൻ പിതാവിലുമാണ് എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനമൊക്കെ ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞതല്ല പിതാവ് പറഞ്ഞതാ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്.
ശ്രദ്ധിക്കട്ടെ,
പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, അദൃശ്യനായ പിതാവ് ദൃശ്യനായ എന്റെ ശരീരമുള്ള എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ ആരായിരുന്നു വസിച്ചിരുന്നത്? അദൃശ്യ മണ്ഡലത്തിൽ പിതാവായ ദൈവമായിരുന്നു അദൃശ്യ മണ്ഡലത്തിൽ വസിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പൊ പിതാവ് കൊണ്ട് ക്രിസ്തു കൊണ്ട് രണ്ടുപേരുണ്ടെന്ന് സംബന്ധിച്ചോ, ഇനി യേശു സംസാരിക്കുമ്പോ ആ വചനത്തിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന എന്നാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പിതാവ് തന്ന വചനങ്ങളില്ലേ, ആ വചനം ആത്മാവും ജീവനുമാകുന്നു. ഓരോ വചനം സംസാരിക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്, ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ സുവിശേഷം 6:6. Lord, I love you. അതിന്റെ 63 അവിടെ എഴുതിയിരിക്കുകയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്തിലൂടെ എന്താ റിലീസ് ചെയ്തത്? ദൈവത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്തത്. അത് നിങ്ങൾക്ക് എന്നാ തരും? ജീവൻ തരും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ജീവജലത്തിന് നദി എന്നൊക്കെ അവൾ കേട്ടുമില്ലേ? ഇതിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. ഇതാണ് നമ്മൾ നേരത്തെ വായിച്ചില്ല, 10:12-28. ആ വാക്യം, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. എങ്ങനെയാ പുറത്താക്കുന്നത്? ഇങ്ങനത്തെ മിണ്ടാതിരുന്നിട്ടാണ് അല്ല, ഇറങ്ങ് വിചാരി വെളിയിൽ. ഇത് പറയുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ആ വാക്കിലൂടെ വെളിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ദൈവാത്മാവാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പൊ ഇപ്പൊ എത്ര പേര് സംഗമിച്ചോടെ എന്ന് പറഞ്ഞേ ചിന്തിച്ച്. പിതാവ് യേശുവിന്റെ ഉള്ളില് അദൃശ്യ മണ്ഡലത്തിലുണ്ട്, യേശു ക്രിസ്തു ശരീരത്തിലൂടെ സംസാരിക്കുന്നു, ഉടനെ ആര് പുറപ്പെടുന്നു? പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു, കാര്യങ്ങൾ നടത്തുന്നു. ശ്രദ്ധിച്ചേ, ഡയറക്ടർ, മാനേജർ, എംപ്ലോയി, 3 ലെവലും അവിടെ ഫങ്ഷൻ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? 3 ലെവലും അവിടെ ഫങ്ഷൻ ചെയ്തു. പിതാവിനുള്ളതെല്ലാം, എല്ലാം ആരംഭിക്കുന്നത് എവിടെന്നാ? പിതാവിൽ നിന്നാണ്. എല്ലാം ആരംഭിക്കുന്ന പിതാവിൽ നിന്ന്. ആ ഗോഡ്ഹെഡിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എന്റെ സത്യദൈവമായ നിന്നെ നീ അയച്ചേണ്ടി. അതായത് പിതാവിന്റെ മാനേജിങ് ഹാൻഡ് ആണ് ഡയറക്ടറായ, ഉദ്ദേശമുള്ള, പർപ്പസ് ഉള്ള പിതാവിന്റെ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പർപ്പസ് ഉള്ള പിതാവിന്റെ മാനേജിങ് ഹാൻഡ് ആണ് കർത്താവായ യേശു ക്രിസ്തു, പ്ലാനിങ് ഹാൻഡ്. ഇനി ആ പിതാവിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണ്, കാര്യങ്ങളെ നടപ്പിലാക്കി എടുക്കുന്ന, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കരമാണ് പരിശുദ്ധ. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് നോക്കാം. നമ്മളിലെ ദൈവപുത്രൻ, അതായത് മനുഷ്യരായ നമ്മൾക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ദൈവപുത്രനാകുവാനുള്ള അധികാരം കിട്ടി. ദൈവത്തിന്റെ വചനം പറഞ്ഞ ദൈവപുത്രനാകാനുള്ള അധികാരം കിട്ടി. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഏത് ഭാഗമാണ് ദൈവപുത്രൻ? ഇപ്പൊ നിങ്ങളെ നമ്മൾ പറയാ, ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു സുബോധമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ മകനാന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ നിങ്ങളുടെ പ്രൊഫഷനോ നിങ്ങളുടെ മതത്തിന്റെ ഗ്രൂപ്പോ നിങ്ങൾക്ക് പറയും. അപ്പോ മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാനുള്ള അധികാരം കിട്ടിയത് യോഹനൻ 1:11 പറയുന്നു, അവനെ കൈക്കോട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാനുള്ള, അതായത് മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാനുള്ള അധികാരം കിട്ടി. ഇനി ആ ദൈവത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഏത് പാർട്ടാ ദൈവത്തിന്റെ മകൻ? ശരീരമാണോ, ദേഹിയാണോ, ആത്മാവാണോ? പറ അടുത്തേക്ക് നാളോട് പറഞ്ഞാലും മതി, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ചിലര് പറഞ്ഞു ദേഹിയാന്ന്, അല്ല ശരീരമാന്ന്, അല്ല നിങ്ങളുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ മകൻ.
നിങ്ങളുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ മകൻ. അപ്പൊ ദേഹിയും ശരീരവും ആ ദൈവത്തിന്റെ മകന്റെ രണ്ട് ഭാഗങ്ങളാണ്. മനസ്സിലായോ? ആ ആത്മാവാകുന്ന ദൈവ മകനെ, അതായത് കർത്താവ് ആത്മാവാകുന്നു, നമ്മളും ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവത്തിന്റെ മകന്റെ രണ്ട് ഭാഗങ്ങളാണ്, അതായത് ആ ആത്മാവിന് പർപ്പസ് ഉണ്ട്. എന്നാൽ ദേഹിക്ക് ആ പർപ്പസ് ദേഹിയിലേക്ക് വെളിപ്പെടുമ്പോൾ, ദേഹിക്ക് അത് വെളിപ്പെട്ട് കിട്ടും. വെളിപ്പെട്ട് കിട്ടുമ്പോൾ ദേഹിക്ക് എന്തായി? പ്ലാനായി. ഇതുകൊണ്ടാണ് കർത്താവായ യേശു പറയുന്നത്, പിതാവ് എനിക്ക് പറഞ്ഞു തന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിതാവ് കാണിച്ചു തന്ന ആത്മാവാകുന്ന ദൈവം, പിതാവായ ദൈവം കാണിച്ചു കൊടുത്താലേ കർത്താവിന് കിട്ടത്തുള്ളൂ, കർത്താവിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതായത് ആ ഗോഡ് ഹെഡിലെ സെക്കൻഡ് പാർട്ടാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ എല്ലാം അറിയാൻ പാടില്ലാത്തത്. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ചെയ്യുന്നത് ഞാനിത് പറയുമ്പോ കേട്ടോ, ആളുകള് ഇത് യേശു ഏകസത്യ ദൈവം എന്ന് പറഞ്ഞു 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 പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയാൻ ഹൃദയത്തെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഭയങ്കര അടിയാ. അങ്ങനെ അടിക്കൊന്നും വേണ്ട കേട്ടോ, വചനത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്നെ ചൂണ്ടിക്കാണിച്ചാട്ടെ. ശ്രദ്ധിച്ചേ, അതായത് യേശു പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും നമ്മളെ പ്രസംഗ വേദിയിൽ കേൾക്കത്തില്ല. ഇതാ ബൈബിളിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. യോഹന്നാൻ 5:19 കർത്താവ് പറയുന്നൊരു കാര്യമെന്ന്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എന്റെ പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിതാവ് ആത്മാവാകുന്ന ദൈവം, നമ്മുടെ ഉള്ളിൽ ആത്മാവ് കാണിച്ചു കൊടുത്താലേ ദേഹിക്ക് ആ തലത്തിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഏത് തലത്തില്? നേരായ തലത്തില്. ഇന്ന് നമ്മുടെ ദേഹി തെറ്റാക്കിക്കൊണ്ടിരിക്കുക, അത് മനുഷ്യപുത്രന്റെ തലത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷെ ദൈവത്തിന്റെ തലത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നെങ്കിൽ മാത്രമേ ദേഹിക്ക് കിട്ടത്തുള്ളൂ. ഇതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഇതാ ആ എന്റെ വരവ് എപ്പോഴാന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. അത് അകപ്പാടെ അറിയാവുന്നത് പിതാവിന് മാത്രമേ ഉള്ളൂ. അപ്പോ ആ ഡയറക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് അടുത്ത ലെവലിൽ നമ്മൾ മാനേജർ മൂവ് ചെയ്യുന്നത്. ഈ മാനേജർ മൂവ് ചെയ്താൽ മാത്രമേ അടുത്തത് വർക്കർ ലെവൽ മൂവ് ചെയ്യത്തുള്ളൂ, പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ദൈവപുത്രനാണ് ആത്മാവ്. ഉടനെ ആത്മാവിന്റെ ചിന്തകൾ ഏറ്റെടുക്കുന്ന മാനേജിംഗ് ടീമാണ് നമ്മുടെ ദേഹി. പക്ഷെ ദേഹിയുടെ ആജ്ഞകൾ നടപ്പിലാക്കുന്ന വർക്ക് ഫോഴ്സാണ് ശരീരം. അതുകൊണ്ട് ശരീരത്തിൽ എന്നാ ഉണ്ട്? ശക്തിയുണ്ട്, ശരീരം കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഹൃദയത്തിൽ എന്നാ ഉണ്ട്? ദേഹിയിൽ എന്നാ ഉണ്ട്? പ്ലാനുണ്ട്. ഹൃദയം നന്ദിയാവുന്ന അതിനെ സംസാരിക്കുന്നത്. പക്ഷെ ഹൃദയത്തിന് എവിടെ നിന്ന് കിട്ടുന്നു? ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഹൃദയത്തിന് കിട്ടുന്നത്. ശ്രദ്ധിച്ചേ, ഉദ്ദേശമുള്ള ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഹൃദയത്തിന് കിട്ടുന്നു. അപ്പൊ ഹൃദയത്തിന് എന്നാ ഉണ്ട്? പ്ലാനുണ്ട്. ആ പ്ലാൻ പ്രകാരം ഈ ഹൃദയം സംസാരിക്കുന്നു, ഹൃദയം നിറഞ്ഞു കവിയുന്നത് അതരം ശരീരം സംസാരിക്കുന്നു, അപ്പോഴാണ് കാര്യങ്ങൾ നടപ്പിലാകുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, അപ്പൊ ഈ നമ്മൾ എന്നിട്ട് ഇനി ഇപ്പൊ നമ്മളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഈ പൂർണ്ണമായിട്ടും നമ്മളുടെ ഈ ആത്മാവും ദേഹിയും ദേഹവും ചേർന്ന് ദൈവപുത്രനാണ്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ ആര് മാത്രമേ ദൈവപുത്രനുള്ളൂ? ആത്മാവ് മാത്രമേ ദൈവപുത്രനുള്ളൂ. പക്ഷെ പുറമെ നോക്കിയാലോ, ആത്മാവും ദേഹിയും ദേഹവും ആരാണ്? ദൈവപുത്രനാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ദൈവപുത്രനാ. പക്ഷെ യഥാർത്ഥത്തിൽ ഉള്ളിലേക്ക് കയറി നോക്കിയാലോ, ശരീരവും ദൈവപുത്രനല്ല, ദേഹി ദൈവപുത്രനല്ല, ആത്മാമാത്രമേ ദൈവപുത്രനുള്ളൂ. അത് ആ മണ്ഡലത്തിലേക്ക് വന്ന് ചേരേണ്ടതാണ്, പരിപൂർണമായിട്ട് ആ രൂപാന്തരപ്പെട്ട് അതിലേക്ക് ചേരേണ്ടതാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവുന്ന ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സംഭവങ്ങൾ പറഞ്ഞത്. തേങ്ങയുടെ കാര്യം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പുറത്തു നോക്കുമ്പോ ഇതാ അതിന്റെ തൊണ്ടും അതിന്റെ ചിരട്ടയും അതിന്റെ വെള്ളയും എല്ലാം കൂടി ചേർന്ന ഏക തേങ്ങ. പക്ഷെ അകത്തേക്ക് കയറി നോക്കുമ്പോ അതില് തേങ്ങ വെള്ളം മാത്രമേ ഉള്ളൂ, മറ്റത് രണ്ട് ഭാഗങ്ങളാണ്. ഇതേപോലെ ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഏക ദൈവമേ നമുക്കുള്ളൂ. ഏക ദൈവം, ആ ദൈവത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഉൾത്തളത്തിലേക്ക് വരും. പുറമെ നോക്കുമ്പോ അല്ല, ഉൾത്തളത്തിലേക്ക് വരും. രണ്ട് ഭാഗങ്ങളാണ് വചനവും ആത്മാവും പരിശുദ്ധാത്മാവും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് ഈ ഭാഗങ്ങളെ ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഭാഗങ്ങൾ പലപ്പോഴും പലയിടത്തും നിങ്ങൾക്ക് കാണാം. ദൈവം പറയാണ്, ഞാൻ എന്റെ വചനം അയച്ച് അവനെ സൗഖ്യമാക്കും. അപ്പോ വചനം ആരുടെയാ? എന്റെ വചനം അയച്ച് സൗഖ്യമാക്കും. അപ്പോ വചനം ആരുടെ ഭാഗമാ? ദൈവത്തിന്റെ ഭാഗമാണ്. ഇനിയും യേശു പറഞ്ഞു കേൾക്കാം, ഞാൻ പിതാവിനോട്, അതായത് സാക്ഷാൽ വചനം പിതാവിനോട്, ഞാൻ പിതാവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോ പിതാവ് തന്റെ എന്റെ നാമത്തിൽ തന്റെ ആത്മാവിനെ നിങ്ങൾക്ക് അയക്കും. അപ്പോ തന്റെ വചനം, തന്റെ ആത്മാവ് എന്റെ വലത്ത് കൈ, എന്റെ ഇടത്ത് കൈ. എത്ര ശാരിയുണ്ട്? ഒറ്റ ശാരിയുള്ളൂ. ഞാൻ എന്റെ വലത്ത് കൈ അയച്ച് വെള്ളമെടുത്ത് കുടിച്ചു, ഞാൻ എന്റെ ഇടത്ത് കൈയിലൂടെ ബൈബിൾ എടുത്തു. ശ്രദ്ധിച്ചേ, രണ്ടും വലത്ത് കൈയും ഇടത്ത് കൈയും എന്റെ എന്റെ തന്നെയാണ്. വചനവും ദൈവത്തിൻ്റെതാണ്, ആത്മാവും ദൈവത്തിൻ്റെതാണ്. അപ്പൊ ഇതിനെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോ എത്രയോ സ്ഥലത്താണ് യഹോവയായ ഞാൻ ഏക ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമല്ല, ഞാൻ തന്നെ, ഞാൻ ഏകൻ, എന്നെ വേറൊരു ദൈവമില്ല. എത്രയോ ഭാഗങ്ങളാണ് നമ്മളത് പറയുന്നത്. അപ്പോ ഈ ഒരു സംഭവം നമ്മൾ വ്യക്തതയോടെ മനസ്സിലായാൽ കുറച്ച് നല്ലതാണ്. ഞാൻ ആ സ്ക്രീൻ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നല്ലോണം എല്ലാവരും ഇന്നത്തെ എന്റെ ഒരു ഡെയിലി ബ്രെഡ് കൂടിയാണ്. ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ അവിടെയും കാണാൻ ഞാനിപ്പോ കുറച്ച് മുമ്പ് വരച്ചുള്ളൂ കേട്ടോ. എനിക്കുള്ള ഡെയിലി ബ്രെഡ് അതാണ് മോളിൽ എഴുതിയിരിക്കുന്നത്, ദ സ്ട്രോങ്സ്റ്റ് മാനേജ്മെന്റ് ടീം ബിഹൈൻഡ് മീ. എന്റെ പുറകിലുള്ള ശക്തമായ മാനേജ്മെന്റ് ടീമാണ്. യോഹന്നാൻ പറയാറില്ലേ, ഞാൻ എന്റെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ് ഞങ്ങളുടെ കൂട്ടായ്മ. അപ്പോ ഞങ്ങളുടെ കൂട്ടായ്മ ഒക്കെ ആത്മമണ്ഡലത്തിലെ കൂട്ടായ്മ. അപ്പൊ ഇതേപോലെ തന്നെ എന്റെ പുറകിലുള്ള ടീം പലപ്പോഴും ജീവിതത്തിന്റെ വിഷയങ്ങളുടെയും പ്രയാസത്തിലൂടെ ഒക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകണം കാര്യങ്ങൾ. അപ്പോ ഫോഴ്സ്, ഭൗതിക മണ്ഡലത്തിലെ ഫോഴ്സ് എഗനസ്റ്റ് ഉണ്ട്, പിശാചിന്റെ ഫോഴ്സ് എഗനസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവയൊക്കെ ജയിക്കണമെങ്കിൽ എന്റെ നമ്മുടെ പുറകിലുള്ള മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഗോഡ് ഹെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. God, ഇതാണ് പിതാവായ ദൈവം. ഞാൻ എന്റെ കഴ്സൺ ഇത് കൂടി എടുത്തു തരാം നിങ്ങൾക്ക്. ഓ ലോർഡ് ഐ ലവ് യു. ശ്രദ്ധിച്ചേ, ദാ ഗോഡ് ഹെഡ് എന്ന് എഴുതിയേക്കണ നിങ്ങളുടെ കാണാം. ഇതാണ് പിതാവായ ദൈവം. ഇത് മുഴുവൻ ചുറ്റും ഒരു വലയിട്ടിരിക്കുക കണ്ടോ, ഇത് മുഴുവനും കൂടി കൂടിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഏക ദൈവം. കിട്ടിയോ? ഇനി അത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരന് അത് മതി. പക്ഷെ ആത്മമണ്ഡലത്തിൽ വളർന്നു കയറുമ്പോൾ കർത്താവ് യേശു യോഹന്നാൻ 17 3 പറഞ്ഞ പോലെ ഏക ഈ യേശു ക്രിസ്തു കണ്ടോ, വചനമാകുന്ന യേശു ക്രിസ്തു പറയാണ് ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ കുറേ ആഴത്തിലേക്ക് പഠിക്കുമ്പോൾ സംഭവങ്ങൾ കുറേ കൂടി നമുക്ക് ക്ലിയർ ആകാൻ തുടങ്ങി. അതായത് ഒരു നമ്മളിങ്ങനെ ഒരു പ്ലെയിനിൽ ഇങ്ങനെ മുകളിൽ കൂടി പോവുക, അപ്പൊ മുകളിൽ കൂടി പോകുമ്പോൾ താഴെ കാണുമ്പോൾ ഇങ്ങനെ കുറേ കുറേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കണ പോലെയൊക്കെ കണ്ടു, ക്ലിയർ അല്ല തോന്നു. ആ അപ്പൊ എന്നിട്ട് പറഞ്ഞു ഈ ഇന്നതാണ്, ഇതാ ഈ കാണുന്നതാണ് ദുബായ് പട്ടണം എന്ന് പറഞ്ഞു. പക്ഷെ കുറേ കൂടി താഴേക്ക് അങ്ങ് ഇറങ്ങി അങ്ങ് വരുമ്പോൾ, അതായത് ദൂരെ നോക്കുമ്പോൾ ഇതാ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ ഏക ദൈവം, ദൂരെ നോക്കുമ്പോ ദൈ കാണുന്നതാണ് തേങ്ങ. പക്ഷെ താഴേക്ക് ഇറങ്ങി വരുമ്പോ ഇതാ ദുബായിലെ ഒരു സൈഡ് കാണും. ഇതെന്തുവാ സഹോദര? അത് ദേര. നിങ്ങളിങ്ങനെ പറയല്ലേ, കുറച്ച് നേരം മുമ്പല്ലേ നിങ്ങൾ പറഞ്ഞ ഇതല്ലേ ഇതാണ് ദുബായ് എന്ന്. അപ്പൊ ദുബായ് അറിയാന്ന് വാച്ചിരിക്കും, ഏട്ടോ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണോ? ഇതിപ്പോ ദുബായ് നിങ്ങൾ താഴേക്ക് വന്നില്ല, അപ്പൊ നേരെ മോളിൽ നോക്കിയപ്പോഴല്ലേ ദുബായ് എന്ന് പറഞ്ഞേ. താഴേക്ക് വന്നു പോകുക. ഇത് ഈ കാണുന്ന ദുബായിയുടെ ഒരു ഭാഗമാണ്. ആ സ്ഥലത്തിന്റെ പേര് പറയുന്ന ദേരാ ദുബായ് എന്നാ. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് മനസ്സിലായില്ലെങ്കിലോ ഉടനെ തന്നെ ദുരുപദേശം ദുരുപദേശം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ദുബായ് എന്ന് പറഞ്ഞു, ഇപ്പൊ ദേര എന്ന് പറയുന്നു. ഇത് അപ്പോ താഴേക്ക് അകത്തേ അടുത്തേക്ക് വരുമ്പോൾ കാഴ്ചപ്പാട് മാറും. വേണ്ട, അകത്തേക്ക് കേറി മറിയാമാരി അടക്കളയിൽ നോക്കിയപ്പോ നോക്കിയപ്പോ അറിയാമാരി ചോദിച്ചോ പറഞ്ഞു, ഇതെന്താന്ന് ചോദിച്ചോ, ഇതാണ് തേങ്ങ. അപ്പോ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞത്, ഇതല്ല തേങ്ങ. ദേ ഭർത്താവ് പറഞ്ഞു ഇതാണ് തേങ്ങ, ഭാര്യ പറഞ്ഞു ഇതാണ് തേങ്ങ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ പറയുന്നത് രണ്ടും കറക്റ്റ് തന്നെയാ. ഒന്ന് അകലേന്ന് നോക്കിയപ്പോഴുള്ള സത്യം, എന്നാൽ കുറെ കൂടി താഴേക്ക് ഇറങ്ങി അടുത്തു വന്ന് നോക്കിയപ്പോ സംഭവത്തിന് മാറ്റം സംഭവിച്ചു. അപ്പോ ഈ കാണുന്ന ഈ റൗണ്ട് ടെക്കനുണ്ടോ, ഇതാണ് ഗോഡ് ഹെഡ്, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദൈവ ആത്മാവാണ്. പക്ഷെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ അത് ജഡരൂപത്തിലേക്ക് വന്നു. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒറ്റ ഫോമിൽ ഈ ഭൂമിയിൽ നടന്ന ആ 33.5 വർഷക്കാലം. മനസ്സിലായ? ഇനി ഇതേപോലെ നമ്മൾ നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ നടക്കണം. നമ്മുടെ ഉള്ളിൽ യേശു വസിക്കണം. യേശുവിന്റെ ഉള്ളിൽ ആരുണ്ട്? പിതാവുണ്ട്. അപ്പോ മൊത്തത്തില് നമ്മളും അതേ രൂപത്തിൽ ഭൂമിയിൽ ഈ ദൈവത്തെ വെളിപ്പെടുത്തണം. ഇതാണ് സെക്കൻഡ് കൊരിന്ത്യൻ 6:16 പറയുന്നത്, ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. മലയാളം ട്രാൻസ്ലേഷൻ അവിടെ തെറ്റാണ്. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഐ ഡോൾ ഇൻ യു ആൻഡ് വാക്ക് ഇൻ യു. വേർ? ഓൺ എർത്ത്. ഭൂമിയിൽ നടക്കും. ഇത് നമ്മുടെ ഉള്ളിൽ യേശുവിന് സംഭവിച്ചത് നമ്മുടെ ഉള്ളിലും നടക്കണം. യേശു ദൈവപുത്രനാണ് എങ്കിൽ നമ്മളും ദൈവപുത്രനാണ്. യേശു മൂത്ത സഹോദരനാണെങ്കിൽ നമ്മൾ ഇളയവരാണ്. യേശു ആദ്യ ഫലം എങ്കിൽ നമ്മൾ റെസ്റ്റാണ്. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഇതാ പലരും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യം, അതായത് ഹൃദയത്തിൽ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, ഇതാ സഹോദര നിങ്ങൾ യഥാർത്ഥത്തില് എന്തോ ഇപ്പൊ നിങ്ങൾ ആരെയാ നിങ്ങൾ ദൈവമായിട്ട് കൺസിഡർ ചെയ്യണേ? ഇതാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഏക ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ തന്നെ അത് ആ എന്താ പറയുക, ആ താഴെ നോക്കുമ്പോൾ കാണുന്നത് പോലെ. പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ ഇതാ നിങ്ങൾക്കറിയാമോ, യേശു ആരെയാണോ ചൂണ്ടിക്കാണിച്ചത് ആ വ്യക്തിത്വത്തെയാണ് ഞാൻ ദൈവം വിശ്വസിക്കുന്നത്. അത് ആഴത്തിലുള്ള നോളജാ. അപ്പൊ അവിടെ തർക്കിക്കാനില്ല, രണ്ടു ഭാഗത്തും തർക്കിക്കാനില്ല. അത് ആഴത്തിലുള്ളതാണ്. ഒന്ന് മോളിയിൽ നോക്കിയപ്പോഴതാണ്, മോളിയും താഴെ നോക്കിയപ്പോഴാണ് ആ മൊത്തത്തിൽ ദുബായ് എന്ന് കണ്ടു. പക്ഷെ താഴേക്ക് ഇറങ്ങിയപ്പോ ദുബായിയെ പല ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിരുന്നു. അപ്പോ ഇതേപോലെ തന്നെ ഇതാ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണേ, നമുക്ക് ഇങ്ങോട്ടേക്ക് മടങ്ങി വരാം. ഒന്നോടെ എല്ലാം വീട് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ഒന്നോടെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ 17-ാം വാക്യം. Who is your God? എന്നുള്ളൊരു ചോദ്യം യേശു അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നു. Whom Jesus pointed and showed me, He is my God. യേശു ക്രിസ്തു എനിക്ക് ചൂണ്ടിക്കാണിച്ചത് ആരാണോ ആ വ്യക്തിയാണ് എന്റെ ദൈവം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയും. യേശു ക്രിസ്തു എനിക്ക് ആരെയാണോ ചൂണ്ടിക്കാണിച്ചത്, നമ്മൾ യേശുവിന്റെ മാതൃകയല്ലേ പിന്തുടരേണ്ടത്, യേശുവിന്റെ വാക്കുകളല്ലേ കേൾക്കേണ്ടത്. യേശു ക്രിസ്തു എന്നെ ആരെയാണോ കാണിച്ചു തന്നത് അതാണ്, ആ വ്യക്തിയാണ് എന്റെ ദൈവം. ശ്രദ്ധിക്കട്ടെ യേശുവിന്റെ വാക്ക്, യോഹന്നാൻ 20:17. മഗ്ദലക്കാരത്തിയായ മറിയത്തോട് പറയുന്ന രംഗമാണ് കാണുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാമെങ്കിലും ഞാൻ മലയാളത്തിലും കൂടെ കൊണ്ടുവരാം. യേശു അവളോട് ഉയർത്തെഴുന്നതിന് ശേഷമുള്ള കാര്യമാണ്, എന്നെ തുടരുന്നു. സംസാരിക്കുന്നത് ആരാണ്? യേശുവാണ്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. നമ്മളെയൊക്കെ ആരാക്കി യേശു? സഹോദരന്മാരായി.
എന്നിട്ട് പറയാണ്
എന്റെ പിതാവ്
എന്റെ പപ്പ
നിങ്ങളുടെ പിതാവ് എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പോയി പറയുക. ശ്രദ്ധിച്ചേ, എന്റെ പിതാവ് തന്നെയാണ് നിങ്ങളുടെ പിതാവ്.
വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ യേശുവിനെ? നമ്മുടെ പഴയ ഡോക്ടറിനൊക്കെ നമ്മൾ എടുത്തിട്ട് കളയണം. യേശുവിനെ ഞാൻ ഈ ബൈബിളിലല്ല ഉള്ളതല്ല പറയുന്നത്, നിങ്ങൾ എന്നോട് പറയണം.
എന്റെ പിതാവ് തന്നെയാണ് നിങ്ങളുടെ പിതാവ്, എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്.
ശ്രദ്ധിച്ച് ഇനി യേശുവിന്റെ ദൈവം അടുത്ത പറയാണ്,
എന്റെ ദൈവവും.
ഈ അടുത്ത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോരുത്,
നിങ്ങളുടെ ദൈവവും അയവന്റെ അടുക്കലേക്ക്.
ആഹാ, അപ്പൊ യേശുവിന്റെ ദൈവവും നമ്മുടെ ദൈവവും ഒന്നാണല്ലേ?
യേശുവിന്റെ ദൈവവും നമ്മുടെ ദൈവവും ഒന്ന് തന്നെ.
ആരാ കാണിച്ചു തരുന്നേ? ആരത് പറഞ്ഞു തരുന്നേ? ദൈവം.
അങ്ങനെയെങ്കിൽ യേശു ചൂണ്ടിക്കാണിച്ച ആ പിതാവിനെ
നമുക്ക് ദൈവമായിട്ട് അംഗീകരിച്ചു കൂടെ?
ആ സ്ഥാനം വേറെ ആർക്കും കൊടുക്കണം.
യേശു കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളും ആ സ്ഥാനം കൊടുക്കണം.
എന്നിട്ട് യേശുവിലൂടെ
നമ്മൾ ആ പിതാവിൽ അലിഞ്ഞു ചേർന്നു.
അങ്ങനെ യോഹന്നാൻ ഒന്ന് യോഹന്നാൻ 5:20 പറയുന്നത് പോലെ ആ ഗോഡ് ഹെഡിലേക്ക് നമ്മളും കയറും. ഗോഡ് ഹെഡിലേക്ക് നമ്മളും കയറും.
അതായത് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്നുള്ള ഗോഡ് ഹെഡിലേക്ക്,
ഫാദർ സൺ വിത്ത് സൺസ് ഓഫ് ഗോഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന ലെവലിലേക്ക് മാറും.
നമ്മൾ എവിടെയാ? ക്രിസ്തുവിന്റെ ഉള്ളിലാണ്.
ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതായത് പിതാവ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. ഗോഡ് ഈസ് എക്സ്റ്റെൻഡിങ് എക്സ്പാൻഡിങ് ഹിസ് ഹെവൻലി ഫാമിലി. നേരത്തെ യേശു എന്ന ക്രിസ്തു എന്ന ഏക ഒരേ ഒരു ദ ഓൺലി ബിഗോട്ടൻ സൺ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനിയിപ്പോ അങ്ങനെയല്ല. യേശു ക്രിസ്തു ഇപ്പൊ ആദ്യ ജാതനായി. നമ്മൾ യേശുവിന്റെ അനിയന്മാര്,
ആ ദൈവ കുടുംബത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു നല്ല അപ്പൻ ഒരിക്കലും മക്കളെ ഒരാളെ കുറച്ച് സ്നേഹിച്ചു ഒരാളെ കൂടുതൽ സ്നേഹിക്കൊന്നുമില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ഇതാ കർത്താവ് പറയാ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു.
ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ? ഇതുവരെ കടന്നു വന്നാട്ടെ. യോഹന്നാൻ, ലോർഡ് ഐ ലവ് യു, 17:23.
ശ്രദ്ധിച്ചേ, നീ 17:23 നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ. ഇതാരും തമ്മിൽ സംസാരമാ? പുത്രനും പിതാവും തമ്മിൽ, യേശുക്രിസ്തുവും പിതാവും തമ്മിൽ സംസാരമാ? നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ. ശ്രദ്ധിച്ചേ, യേശുവിനെ മൂത്ത മകനെ സ്നേഹിക്കുന്നത് പോലെ ഇളയത്തങ്ങളെയും പിതാവ് സ്നേഹിക്കുന്നു.
ഈ ഒരു അറിവ് നിങ്ങളെ ആളുമാറ്റിക്കളയും.
ഈ ഒരു അറിവ് നിങ്ങളെ ആളുമാറ്റിക്കളയും. യേശു ആദ്യ ഫലം, പിന്നെ യേശുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. God is expanding his family, spiritual family, through Jesus Christ. യേശുവിലൂടെ ആ സ്വർഗീയ കുടുംബത്തെ എക്സ്പാൻഡ് ചെയ്യുകയാണ്.
എന്റെ ദൈവം ഇത്രയും വലിയ പദ്ധതിയിലാണോ ഞാൻ? അതെ. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല.
അപ്പോ ആ ഗോഡ് ഹെഡിന്റെ ഉള്ളിലേക്ക് നമ്മളും കയറുകയാണ്.
ഓ ഫാദർ, വി താങ്ക് യു. ആ ഗോഡ് ഹെഡിന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാട്ടെ, ഈ ഗോഡ് ഹെഡ് ഉണ്ട്, ഈ ഗോഡ് ഹെഡിന്റെ ഉള്ളിലേക്ക് നമ്മളും കയറുകയാണ്, ഈ വട്ടത്തിനുള്ളിലേക്ക്. അതായത് ഫാദർ, പിതാവ്, പുത്രൻ, ആ പുത്രന്റെ ഉള്ളിലാണ് നമ്മുടെ സ്ഥാനം.
ആ പുത്രൻ യേശുവിലൂടെയാണ് നമ്മളെ വീണ്ടെടുത്ത്.
പുത്രന്റെ ഉള്ളിൽ പുത്രന്മാർ, വി ആർ ഇൻ ക്രൈസ്റ്റ്.
നമ്മൾ ക്രിസ്തുവിലാണ്, ആദത്തിൽ നിന്ന് മാറി ക്രിസ്തുവിലാണ്. വി ആർ ഇൻ ക്രൈസ്റ്റ്,
ഫാദർ, സൺ വിത്ത് സൺസ് ഓഫ് ഗോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്.
ഈ ഒരു വചനത്തെ തന്നെ തട്ടിമറിച്ച്, ട്രാൻസ്ലേഷൻ കൊണ്ട് തട്ടിമറിച്ച് കളഞ്ഞു. പിശാചിന്റെ പദ്ധതിയാ മനുഷ്യനെ അജ്ഞതയിൽ കൂടി ട്രാൻസ്ലേഷൻ തട്ടിമറിച്ച് കളഞ്ഞു. ഇതാണ് 1 John 5:20. ഇതുപോലെ പല വാക്യങ്ങളും ഉണ്ട് ആ തട്ടിമറിച്ചിട്ട് യേശുവിനെ കൊണ്ട് പിതാവിനെ അങ്ങ് മറിച്ച് കളഞ്ഞു. 1 John 5:20 ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ള വാക്യമാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം.
ഓ ലോർഡ് ഐ ലവ് യു. 1 John 5:20
ദൈവപുത്രൻ വന്നു എന്ന്. അപ്പൊ ദൈവപുത്രൻ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു. ആരാണ് സത്യദൈവം? പിതാവായ ദൈവം. എന്ന് നാം അറിയുന്നു, നാം സത്യദൈവത്തിൽ, അതായത് പിതാവായ ദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാകുന്നു. ഇത്രയും വരെ ട്രാൻസ്ലേഷൻ കറക്റ്റാണ്. അതായത് ഇവിടെ മൂന്ന് പേരെ നമുക്ക് കാണാം. ഒന്ന് ദൈവപുത്രൻ, അതായത് കർത്താവായ യേശു വന്നു. സത്യദൈവത്തെ, പിതാവായ ദൈവത്തെ അറിവാനുള്ള കൃപ നമുക്ക് നൽകി. അപ്പൊ എത്ര പേരുണ്ട്? സത്യദൈവം, അതായത് പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ, പിന്നെ നാം, മൂന്ന് പേരുണ്ട്. ഇനി അവസാനം പിതാവിനെ എടുത്തങ്ങ് കളഞ്ഞിട്ട്, നമ്മളെ എടുത്ത് കളഞ്ഞെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പിതാവിനെ എടുത്ത് കളഞ്ഞിട്ട് യേശുവിനെ കൊണ്ടുപോയി അങ്ങ് സത്യദൈവമാക്കി. ട്രാൻസ്ലേഷന്റെ വിഷയമാണ്. തൊട്ടപ്പുറത്ത് 2 English ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ പറയുന്നതാണോ തെറ്റ്, ഇവിടെ എഴുതിയിരിക്കണോ ഇവിടെ എഴുതിയിരിക്കുക. അങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവൻ സത്യദൈവോ നിത്യജീവനുമാകുന്നു. അവൻ സത്യദൈവോ നിത്യജീവനുമാകുന്നു താഴേക്ക്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ശ്രദ്ധിച്ച കാണാം. This is the true God and eternal life. ഇതത്രേ സത്യദൈവവും നിത്യജീവൻ. ഇതത്രേ സത്യദൈവ ഗോഡ് ഹെഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. അതായത്
ലോർഡ് ഐ ലവ് യു.
നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മള് ആ പ്ലഗ് പോയിന്റ് അത് കാണിച്ചത്? ഞാനിപ്പോ അതിന്റെ സെറ്റപ്പ് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് പഴയ ആ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതില് നേരത്തെ ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനുള്ള ആ ടൈമില്ല. ഇതാണ്, ഇതാ
ചാർജറോടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് ലോർഡ് ഐ ലവ് യു.
ദൈവപുത്രൻ വന്നു എന്നും സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു.
ചാർജർ ഗ്രീൻ കളർ ടേബിൾ. ലോർഡ് ഐ ലവ് യു.
ശ്രദ്ധിച്ചേ, വേണോ ഇവിടെ ഈ ഒരു അവസ്ഥ?
ശ്രദ്ധിച്ചേട്ട സഹോദരങ്ങളെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് കത്തുന്നത് കാണാം. ശ്രദ്ധിക്കുന്നു, ലൈറ്റ് നിങ്ങൾക്ക് കത്തുന്നത് ഇവിടെ കാണാം.
ദൈവപുത്രം വന്നു. നമുക്ക് ഈ സോക്കറ്റ് നമുക്കിത് വർക്ക് ചെയ്യുന്നതാണോ? ദൈവപുത്രം വന്നു. ദൈവോ ഇതാ, ഇത് ഈ സോക്കറ്റിനെ പിതാവുമായിട്ടും അപ്പോൾ തന്നെ ഇതാ ഇതിന്റെ പുത്രനായിട്ടും നമ്മൾ കാണുക. പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലുമാണ്.
അറിയില്ല,
ശ്രദ്ധിച്ച്. ഇതിപ്പോ നമുക്ക് വേറെ സങ്കല്പിക്കാം. ഇത് പിതാവിന്റെ ആ ഇലക്ട്രി, അതായത് ഈ പവർ ട്രാൻസ്ഫർ ചെയ്യാത്ത, ഇതാ ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നില്ല.
പിന്നെ വർക്ക് ചെയ്തവിടെ ഉണ്ടായിരുന്നു, ഇതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇലക്ട്രിസിറ്റി ഈ മൾട്ടി സോക്കറ്റിലൂടെ, അതായത് ഈ ഇത് എക്സ്റ്റൻഷനിലൂടെ ഈ മൾട്ടി പിന്നിലേക്ക് കടന്നു വരും. ഈ മൾട്ടി പിന്നിലേക്ക് കടന്നു വന്നിട്ട് തുടർന്ന് നമ്മളായിരിക്കുന്ന നമ്മളുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനായിട്ടിടയാവും. എല്ലാവരും ശ്രദ്ധിച്ചു, ഇപ്പൊ അത് കത്താൻ തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പൊ അത് കത്താനായിട്ട് ആരംഭിച്ചു. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കും. ശ്രദ്ധിച്ചാൽ അപ്പോ ഇതാ, ഇത് പിതാവ്, ഇത് പുത്രൻ. പിതാവ് പുത്രൻ പിതാവിലും പിതാവ് പുത്രനിലും വസിക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യും? ഈ ഇലക്ട്രിസിറ്റിയാണ് പരിശുദ്ധമാവിന്റെ ആ പ്രസൻസ്. ഇതാ അത് എങ്ങോട്ടേക്ക് വന്നു? പുത്രനിലേക്ക് ഓൾറെഡി വന്നു. പിതാവിന് സ്വയമേ ജീവനുള്ളതുപോലെ പുത്രനും ജീവനുണ്ടാകാനുള്ള വരം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ യോഹന അഞ്ചു വായിക്കുമ്പോൾ ഇതൊക്കെ കാണാം, വരം കൊടുത്തിരിക്കുന്നു. അപ്പൊ പിതാവിന് എന്തുണ്ട്? സ്വയമേ ഇലക്ട്രിസിറ്റി ഉണ്ട്. അത് പുത്രനും കൂടി ഉണ്ടാകാനുള്ള വരം കൊടുത്തിരിക്കുന്നു. അപ്പൊ പുത്രനോട് വന്നു, കാരണം പുത്രന് എന്തോ വരം കിട്ടാൻ, പുത്രന് എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി കിട്ടിയേ? പുത്രന് പിതാവിനെ വസിക്കുന്നേ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ, യേശു പറയാണ്, ഞാൻ പിതാവിന് പ്രസാദമുള്ളത് എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും? ആനത്തിന് സംഭവിച്ചതുപോലെ സംഭവിക്കും. അപ്പോ ഇതാ ഉടനെ തന്നെ ഈ പവറ് പിതാവിലുള്ള ജീവൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഈ മൾട്ടിപ്പിലിൽ വന്നതുപോലെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ആരാണ്? നമ്മൾ ഇതില് ഈ നമ്മൾ വസിക്കുന്നത് യേശുവിലാണ്. യേശുവിൽ നമ്മൾ വസിക്കുമ്പോ നമ്മൾ പിതാവിൽ വസിക്കുകയായി. ഇവിടെ നാം കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ശ്രദ്ധിച്ചേ, ഇതാ ഈ ചാർജറാണ് നമ്മൾ. കണ്ടോ ഈ ചാർജർ ഉണ്ട, ഈ ചാർജറാണ് നമ്മൾ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതാ യേശുവിലൂടെ നമ്മൾ യേശുവായിട്ട്, ഇതാ യേശുവാണേ, യേശു, ഇത് നിങ്ങൾ പറയരുത് മൾട്ടിപ്പിന് യേശുവാണെന്ന്, ഉപമയാണേ. ശ്രദ്ധിച്ചേ, നമ്മളാണ് ഈ ചാർജർ. നമ്മൾ ആ യേശുവിൽ കണക്ട് ചെയ്യുമ്പോ എന്തൊരുന്ന് അറിയേ, നമ്മളും കത്തി. അണ്ട പച്ച ലൈറ്റ് ഉണ്ട, പച്ച ലൈറ്റ് ഉണ്ട്. അണ്ട ഇതാണ് ഈ പറയുന്ന സംഭവമാണ് ഗോഡ് ഹെഡ് എന്ന് ഉദ്ദേശിച്ച് പറയുന്നത്. ഗോഡ് ഹെഡ് അതായത് ഈ വലിയ എക്സ്റ്റൻഷൻ സോക്കറ്റ്, ഇതാണ്, ഇത് പിതാവായി ദൈവം പിതാവായി ദൈവത്തെ ഉപമിക്കുന്നു. ഈ കാണുന്ന മൾട്ടിപ്പിൻ, ഇത് കർത്താവ് യേശുവിനെ ഉപമിക്കുന്നു. അതായത് ദൈവം മനുഷ്യൻ, അതിന്റെ ഇടയിൽ ഏകമധ്യസ്ഥൻ. കണ്ട മൾട്ടിപ്പിന്റെ ഏകമധ്യസ്ഥൻ. ഇനി ഇതാ നമ്മൾ ഈ ചാർജർ, എനർജൈസറിന്റെ ചാർജർ, അതായത് ആ ചാർജർ നമ്മളായിട്ട് ഉപമിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോ, ഇതിലൂടെ വന്ന് ഈ പച്ച ലൈറ്റ് കത്തേക്കണുണ്ടോ? പച്ച ലൈറ്റ് കത്തേക്കണുണ്ടോ? ഉണ്ടോ? ഇതിനെ പരിശുദ്ധാത്മാവോട് ഉപമിക്കുന്നു. മനസ്സിലായോ? ഫാദർ, സൺ, വിത്ത് ദ സൺസ് ഓഫ് ഗോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അങ്ങനെ ഒരു ഒറ്റ സ്വർഗീയ കുടുംബമായി നമ്മള് മാറും. ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. വായിച്ചിട്ടില്ലേ എഫേസ്യരിലെ 2:19 പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അല്ലെ? ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഈ അവസ്ഥയിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക് നമ്മൾ ചേരണം. ആ ഗോഡ് ഹെഡിന്റെ ഒരു ഭാഗമായി നമ്മൾ മാറും. അതിന്റെ അർത്ഥം നമ്മൾ ദൈവമാവുന്നല്ല, മനസ്സിലാക്കുക, നമ്മൾ ദൈവപുത്രന്മാരാണ്. മനസ്സിലായോ? ദൈവപുത്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇതുമായിട്ട് എന്താ ബന്ധം? നമ്മൾ ദൈവമായി ഒരു ഒറ്റ വില്ലായി മാറും. ഒറ്റ വിൽ, ഇതാണ് പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം. പിതാവിന്റെ ഇഷ്ടം മാത്രമാണ് പുത്രൻ ചെയ്യുകയുള്ളൂ, പുത്രന്റെ ഇഷ്ടം മാത്രമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇതേപോലെയായി നമ്മളുമായി തീരും. യേശു നമ്മുടെ തലയും നമ്മൾ അവയവങ്ങളും. അതിന്റെ അർത്ഥം തലയുടെ ഇഷ്ടമാണ് അവയവങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുവാനായിട്ട് ഇടയാവും. അതിലേക്ക് എത്തിച്ചേരണം. നമ്മൾ അതിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് പല പല ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളും അതും ഇതൊക്കെ കൊണ്ടിട്ടിട്ട്
വയനാട്ടിലേക്ക് പോകുന്ന റോഡില് പല മണ്ണ് വീണ് കിടക്കുന്നു, തടി വീണ് കിടക്കുന്നു ഒക്കെ, വണ്ടി അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതുപോലെ നമ്മുടെ പലപ്പോഴും അറിവില്ലായ്മയോ അജ്ഞതയും മൂലം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മള് യേശുവിന്റെ നാമത്തിൽ കുറെ സഭകളൊക്കെ രൂപീകരിച്ച് ഡിനോമിനേഷൻ ഒക്കെ രൂപീകരിച്ച് നമ്മളങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുക, ഇതല്ല ഈ ബൈബിള് പറയുന്നേ. ഈ ബൈബിള് പറയുന്ന അവസാനം നമ്മൾ ക്രിസ്തയേശുവിൽ ആ പിതാവിന്റെ മാറിലേക്കാണെയും അങ്ങനെ നാം പിതാവുമായി ക്രിസ്തുവിൽ ഒന്നായി ചേരും. അതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ നേരത്തെ വായിച്ചല്ലോ, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ആയിരിക്കുന്നത് പോലെ യേശു പറയാണ് ഇവർ നമ്മിലായിത്തീരണം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്, നമ്മളെല്ലാം കൂടെ ദൈവത്തിലായി ചേരുന്നു. എങ്ങനെ? ക്രിസ്തുവിലൂടെ ദൈവത്തിൽ ആയിത്തീരുന്നു. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്രയാകണം, അതിന് നമുക്ക് കുറച്ച് സമയമേ നമുക്കുള്ളൂ. അപ്പോ ഈ ബൈബിളിലെ ട്രാൻസ്ലേഷൻ ഒരിക്കലും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോളും, ഒരിക്കലും ബൈബിളിലെ ഒരു വചനം വേറൊരു വചനത്തെ എതിർക്കത്തില്ല. യെശയ്യാ 34:16 നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിലെപ്പോഴും എണയെ നിങ്ങൾ കാണുകയുള്ളൂ. എതിർക്കത്തില്ല, എതിർത്താൽ അതിന്റെ അർത്ഥം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്ന പുസ്തകമാണ് ഈ ബൈബിൾ എങ്കിൽ ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പലപ്പോഴും അത് കാര്യം എന്താന്ന് അറിയാതെ ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ ബുദ്ധിമുട്ടാണ് നല്ല പങ്ക്. പിശാചിന്റെ കൊറേ കൈ ഇതിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോ ഈ നാളിൽ അത് മനസ്സിലാക്കി നമ്മള് പ്രവർത്തിക്കുക. ഞാൻ പറഞ്ഞ വചനം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നില്ലല്ലോ, ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓ ലോർഡ് ഐ ലവ് യു, സ്ക്രീൻ ഷെയറിംഗ് ചെയ്യണോ? ഓ ലോർഡ് ഐ ലവ് യു, ഫാദർ വി താങ്ക് യു ലോർഡ്. ആ ഇത് അവസാനിക്കുന്ന ഭാഗമാണ് 1 John 5:20. നമ്മൾ നേരത്തെ എടുത്ത ഭാഗം തന്നെയാണ്, നിങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവരിക. കാരണം നിങ്ങളുടെ മലയാളം ബൈബിളിൽ ട്രാൻസ്ലേഷൻ അല്ല, അതുകൊണ്ടാണ് കൊണ്ടുവരേണ്ടവരുണ്ട്. നിസ്സരിച്ച് അവർ എഴുതിയിരിക്കുകയാണ്, ദൈവോത്തരം വന്നു വന്നു, സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു വന്നു. ക്രിസ്തു വന്നു, പിതാവായ ദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു വന്നു. ആ സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാവുന്നു. നമ്മൾ നേരത്തെ കണ്ടു, ദാ സത്യദൈവം അതിലാവുന്നു നാം. എങ്ങനെ? അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലായിക്കൊണ്ട് ഈ മൾട്ടിപ്ലഗിലൂടെ ഇതാ ഈ എക്സ്റ്റൻഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒന്നായി ചേർന്നിരിക്കുകയാണ്. ഇതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ്, ഇതാ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പറയുന്നത് ദിസ് ഈസ് ട്രൂ ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. കെ ജെ വി കിടക്കുന്നുണ്ട് സ്ക്രീനിൽ, സൂമിലൂടെ കാണുന്നവർക്ക് നിങ്ങൾക്ക് അത് കാണാം കേട്ടോ. ഫേസ്ബുക്കിലൂടെ കാണുന്നവർ ക്ഷമിക്കുക, ഇതിപ്പോ പറയുന്നത് കെ ജെ വിയും എസ് വിയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇവിടെ രണ്ടിലും നമുക്ക് കാണാൻ പറ്റും. അവിടെ പറയുന്നത് This is the true God. ഇതത്രേ സത്യദൈവവും and eternal life, നിത്യജീവനും. ഇതത്രേ എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ മലയാളത്തിൽ വന്നപ്പോൾ സംഭവമൊക്കെ എടുത്ത് മാറി അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മൾ അവസാനം ഇതാ ആ യോഹന്നാൻ 17:23 പറയുന്നത് പോലെ, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ആയിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നായി തീരുന്ന ആ അവസ്ഥ, നമ്മൾ ആ ദൈവീക കുടുംബത്തിലേക്ക് ഒന്നായി മാറും. നമ്മൾ ഒരിക്കലും ദൈവമാകില്ല, നമ്മളെ ദൈവം അതിനുവേണ്ടി വെച്ചിട്ടുമില്ല. അത് പിശാചി പറയുന്ന രംഗമാണ്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നമ്മളെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോട് അനുരൂപമാകാനാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു പോവുക. അങ്ങനെ ആ ദൈവത്തിന്റെ സർവ്വസമ്പൂർണത ക്രിസ്തുയേശുവിൽ വസിച്ച് പ്രവർത്തിച്ചത് ഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് ആ ദൈവത്തിന്റെ സർവ്വസമ്പൂർണത വസിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുവാൻ, അങ്ങനെ ഇനി ഞാനല്ല ക്രിസ്തുവിനിലൂടെ ജീവിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ചിന്തിക്കുന്നു ആ ഗോഡ്ഹെഡ് എന്നുള്ള വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. ദൂരേന്ന് നോക്കുമ്പോഴും ഉള്ളിൽ കയറി നോക്കുമ്പോഴും ഉള്ള അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ അറിവിനനുസരിച്ചിരിക്കും നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ വ്യൂ പോയിന്റ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ഇത് നിങ്ങൾക്ക് വർദ്ധിക്കണമെങ്കിൽ എന്തുകൊണ്ടെന്ന് അറിയാമോ? ക്രിസ്തുവിനെ അനുഗമിക്കുക. ഇവിടെ തർക്കിക്കാനൊക്കെ നമ്മൾ പോയാൽ ദൈവം നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയില്ല. ദൈവം വെളിപ്പെടുത്തുന്നത് അറിയിക്കുക, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ. ഇതാ അങ്ങനെ നമുക്ക് സ്വർഗത്തിന്റെ പ്രകാശമായി ഭൂമിയിൽ പ്രവർത്തിക്കാം. ഞാൻ ചിന്തിക്കുന്നു ഈ പാങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നമുക്ക് കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മുടെ കണ്ണിലെ അടയ്ക്കാം. ലോർഡ് ഐ ലവ് യു. സ്വർഗീയ പിതാവേ, നന്ദി നാഥ. മനുഷ്യ ഹൃദയത്തിന് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളെ
ഡാഡി അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായി നന്ദി. ഡയറക്ടർ ബോർഡ്, മാനേജ്മെന്റ് ടീം, വർക്ക് ഫോഴ്സ്, ഈ മൂന്ന് മേഖലയിലൂടെ അങ്ങ് കാര്യങ്ങളെ പറഞ്ഞു തന്നതിനായി നന്ദി. ഞാൻ എന്റെ വചനത്തെ അയച്ച് നിങ്ങളെ സൗഖ്യമാക്കും. ഞാൻ എന്റെ ആത്മാവിനെ അയച്ച് നിങ്ങളെ എന്റെ വഴികളിൽ നടക്കുമാറാക്കും. ഞാൻ ചോദിച്ചിട്ട് പിതാവ് തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ഭൂമിയുടെ അറ്റം വരെ എന്റെ സാക്ഷികൾ. കർത്താവ് എനിക്ക് മനസ്സിലാവുന്നു, എല്ലാം അങ്ങ് പറഞ്ഞു. എന്റെ ആത്മാവിനെ ഞാൻ അയക്കും, എന്റെ വചനത്തെ ഞാൻ അയക്കും. പ്രിയ നല്ല പിതാവേ, വചനവും അങ്ങിൽ നിന്ന് ആരംഭിക്കുന്നു, ആത്മാവും അങ്ങിൽ നിന്ന് ആരംഭിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അങ്ങത്രേ ഏക സത്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പുത്രനിലൂടെ അങ്ങ് നടത്തിയ സൃഷ്ടിപ്പിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പുത്രനായ ക്രിസ്തു ഞങ്ങൾക്ക് കർത്താവാണ്, ഞങ്ങളുടെ തലയാണ്, ഞങ്ങളുടെ നായകനാണ്. ദൈവം മനുഷ്യനായി വന്ന ഞങ്ങൾക്ക് മാതൃകയായ ഞങ്ങളുടെ പാപ പരിഹാരകനും ഞങ്ങളുടെ മൂത്ത സഹോദരനുമാണ്. ഞങ്ങൾക്കത് മനസ്സിലായത് മഗ്ദലക്കാരത്തി മറിയത്തോട് പറയുന്ന രംഗം, നീ പോയി എന്റെ സഹോദരങ്ങളോട് പറയുക എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എന്റെ അടുക്കലേക്ക്. യേശു ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു. അപ്പൊ ആ മനുഷ്യ ഹൃദയത്തെ കലക്കി മറിച്ച ഈ ഒരു സബ്ജക്റ്റ്, സ്പിരിച്വൽ ആത്മീയ ഗതാഗതം, സ്പിരിച്വൽ ട്രാഫിക്, മനുഷ്യന്റെ ഹൃദയത്തിൽ മുടക്കിയ ഈ സംഭവത്തെ അങ്ങിവിടെ ക്ലിയർ ആക്കി തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളില് ഇനി കേട്ട പഴയതുമായി ഞങ്ങൾ ഞങ്ങളെ കമ്പയർ ചെയ്യാതെ പിതാവേ ബൈബിളിലെ വചനവുമായി മാത്രം കമ്പയർ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കാം. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വചനത്തിൽ മാത്രം അടിസ്ഥാനമിട്ട് പണിയുവാൻ ഈ ജനത്തെ സഹായിക്കാം. ഓരോ സഭകളും വ്യത്യസ്തമായി പഠിപ്പിച്ചതിന് ചിന്തിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കരുതേ. ബൈബിളിലുള്ളത് മാത്രം മനസ്സിലാക്കി ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുവിനെയും അറിയുന്ന ആ അറിവിൽ വളരുവാൻ ജനത്തെ അങ്ങ് സഹായിക്കാം. ഞങ്ങൾക്ക് സ്വയം ഇതിന് കഴിയില്ല നാഥ. ഓ അങ്ങയുടെ ആത്മാവിന്റെ കൃപ ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ വചനത്തിന്റെ പ്രകാശനം ഞങ്ങൾക്ക് വേണം. നല്ല പിതാവേ, അപ്പോൾ തന്നെ ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ഈ ജീവിതം, ഈ ജീവിതത്തില് ആ നിത്യജീവനെ കണ്ടെത്തുവാൻ, അങ്ങിൽ അലിഞ്ഞു ചേരുവാൻ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഇവരെല്ലാം അങ്ങ് സഹായിക്കണം. ഇവരുടെ എല്ലാ വിഷയങ്ങളുമില്ല അങ്ങ് മഞ്ഞും മഴയും അയക്കണം. രോഗികളായിരിക്കുന്നവരെ അങ്ങ് ഇപ്പോൾ സൗഖ്യമാക്കണമേ കർത്താവേ. ഇവരുടെ സമാധാനത്താൽ ഇവർ നിറയട്ടെ. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ കൂടുതൽ സന്ദേശം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയെങ്കിൽ ഒരു വിഭവസമൃദ്ധമായ ദൈവരാജ്യത്തെ കുറിച്ചുള്ള സന്ദേശങ്ങൾ അവിടെയുണ്ട്. ലോകം കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സന്ദേശങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾക്കത് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക. ഈ നാളുകളിൽ നമ്മൾ സംഘടനയല്ല, ഗ്രൂപ്പുകളല്ല, പകരം ക്രിസ്തുവിനെ അനുഗമിച്ച്
ക്രിസ്തു അതിന് തലയോളം വളർന്ന പിതാവിൽ മറയുക, ആ ലക്ഷ്യത്തിലേക്ക് പോവുക. ഞാനൊരു സഭക്കാരനോ ഡിനോമിനേഷൻകാരനോ ഒന്നുമല്ല, പകരം ദൈവം എന്നെ നിയമിച്ചത് നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗീയ പിതാവിലേക്ക് എത്തിക്കുവാനാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിച്ച സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് പോവുക. ആ സമയത്ത് കാണുന്നത് കേൾക്കുന്നതൊക്കെ ഈ ബൈബിൾ പ്രകാരം ഉറപ്പിച്ച് പൊക്കോളണം, അല്ലെങ്കിൽ നഷ്ടം അവനവന് തന്നെയാണ്. ദൈവം സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. ദൈവം സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന നാളത്തെ നമ്മുടെ സഭായോഗത്തിൽ കൂടി നിങ്ങൾ കടന്നു വരണമേ എന്ന് ഓർപ്പിക്കുകയാണ്. രാവിലെ ഞാൻ ചിന്തിക്കുന്നു, എത്ര മണിക്കാ ഫേസ്ബുക്ക്? 10:00 ഫേസ്ബുക്ക് ലൈവും കൂടി ഉണ്ടാകും. നിങ്ങളെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.